الحمد لله وحده، والصلاة والسلام على من لا نبي بعده. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك، فاعف عنهم واستغفر لهم وشاورهم في الامر. صدق الله مولانا العظيم.
الله تعالى نے اس آیت کریمہ میں اس دنیا کے سب سے بڑے معلم خاتم الانبیاء والمرسلین حضرت محمد رسول اللہ صلی اللہ علیہ وسلم کو کیسے تعلیم دینی، اس کے بنیادی اصول بیان فرمائے. اب ظاہر ہے کہ اللہ تعالی خود پر بتلا رہے ہیں اور خاتم الانبیاء معلم اکمل کو بتلا رہے ہیں، تو یہ تعلیم کے اصول انشاءاللہ ہم سب کے لیے بھی بے انتہا فائدے کا ذریعہ ہوں گے. پہلی بات فرمائی، فبما رحمۃ من اللہ لنت لہم، اس کا نرم مزاج ہونا چاہیے، بچوں کے ساتھ نرمی اور شفقت اور محبت کے ساتھ تعلیم کا برتاؤ کرے. ابھی بارش ہو رہی تھی، دو طرح کی زمین ہوتی ہے، ایک پتھر والی زمین اور ایک نرم زمین. جو پتھر والی زمین ہوتی ہے اس پر بارش رکتی نہیں، جمع ہوتی نہیں، جذب ہوتی نہیں، آگے چلی جاتی ہے. اور جو نرم زمین ہوتی ہے اس میں بارش کا پانی جذب ہوتا ہے، پھر وہ پانی جذب ہو کر کے اندر سے ہریالے درخت اگ نکلتے ہیں. جو پانی جذب ہو جاتا ہے اس میں سے کنویں اور بورنگ کی شکل میں ہم سال بھر پانی استعمال کر سکتے ہیں. اگر ہم بھی نرمی سے تعلیم دیں گے تو انشاءاللہ بچوں کے دل دماغ میں ایمان، اسلام، دین کی ہریالی اگے گی، اور ان بچوں کے دل دماغ میں اسلامی علوم جذب ہو جائیں گے، جو آنے والے زمانے کے اندر انسانیت اس سے فائدہ اٹھانے والی بنے گی. اسی لیے پہلا اصول تعلیم کے واسطے فبما رحمۃ من اللہ لنت لہم، نرمی کے ساتھ تعلیم دینی چاہیے.
ഈ ദുനിയാവിലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്വമുള്ള അധ്യാപകരായ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന്റെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന്റെ കുറച്ച് അടിസ്ഥാന നിദാനങ്ങളാണ് മനസ്സിലാക്കി പോകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വീകരിക്കാനുള്ള ഈ അടിസ്ഥാന നിദാനങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിന് പകരേണ്ടതാണ്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് യഥാർത്ഥ അധ്യാപകരായിത്തീരുന്നത്. കാരണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ത്യ പ്രവാചകരായ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും മഹത്വമുള്ള അടിസ്ഥാന നിദാനങ്ങളാണ് അവർ. അപ്പൊ അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിയണം പകരം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? പഠിപ്പിക്കുന്ന അധ്യാപകൻ സൗമ്യത കൈവരിക്കും, സൗമ്യത ഉള്ള ആളായിരിക്കണം പഠിപ്പിക്കുന്ന അധ്യാപകൻ. കുട്ടികളോട് സ്നേഹവും വാത്സല്യവും ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ സൗമ്യത കൈമുതലാക്കുമ്പോഴാണ് അത് കുട്ടികളിൽ കൂടുതൽ, വിദ്യാർത്ഥികളിൽ കൂടുതൽ അത് പ്രതിഫലിക്കുന്നത്. കുറച്ചു നേരം മഴ പെയ്യുകയുണ്ടായി. ഈ മഴ പെയ്യുമ്പോൾ മഴവെള്ളം നമുക്കറിയാം, മഴവെള്ളം ഭൂമിയിലേക്ക് വന്ന് വീഴുമ്പോൾ രണ്ടു തരം പ്രദേശമാണ് ഉണ്ടാകുന്നത്. ഒന്ന് കട്ടിത്തറ, പാറ പോലെ ഉറച്ച കട്ടിത്തറ, പിന്നെ ഒന്ന് സോഫ്റ്റായ തറ. വെള്ളമെല്ലാം ഉള്ളിലേക്ക് വലിയുന്ന തരത്തിലുള്ള സോഫ്റ്റായ തറ. ഈ പാറ പോലെ ഉറച്ച കട്ടി പ്രദേശമാണെങ്കിൽ അതിൽ വെള്ളം വന്ന് വീണാൽ ആ വെള്ളം ഒഴുകിയെന്ന് പോകും. ആ വെള്ളം ആ തറയിൽ നിൽക്കില്ല, ആ തറയുടെ ഉള്ളിലേക്ക് ആ വെള്ളം അത് വലിച്ചെടുക്കുകയുമില്ല. അതേസമയം സോഫ്റ്റ് തറയാണെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് ചെല്ലും. ആ വെള്ളം ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് കാരണമായിട്ട് ആ ഭാഗത്ത് പച്ചപ്പുണ്ടാകും, നല്ല പച്ചപ്പും പച്ചയായ പ്രദേശമായി മാറുന്നു. അതുപോലെ തന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ കുഴിക്കുമ്പോൾ നമുക്ക് വെള്ളം കിട്ടും. അതുപോലെ തന്നെ അവിടെ നിന്നാണ് അരുവികൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ സോഫ്റ്റ് തറയിൽ നിന്നാണ്. കട്ടി തറയിൽ നിന്ന് അങ്ങനെ ഉണ്ടാകില്ല, പാറ പോലെ ഉറച്ച തറയിൽ നിന്ന് അങ്ങനെ ഉണ്ടാകില്ല. ഇതുപോലെ നാം ഓരോരുത്തരും സോഫ്റ്റായി നിന്നാണ് സൗമ്യത കൈവരിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങും. ആ ഈമാൻ അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പച്ചപ്പ് അവർ നമുക്ക് പ്രകടമാകും, ആ പച്ചപ്പ് അവരിൽ കാണും. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം അവരുടെ ഉള്ളിൽ വേരുറയ്ക്കും. ആ വേരുറയ്ക്കുന്നതിലൂടെ അത് പുറത്ത് കാണിക്കാൻ, പുറത്ത് കാണാൻ കഴിയും. അതിന്റെ പച്ചപ്പ് അവരിൽ നമുക്ക് പ്രകടമാകും. ചുരുക്കത്തിൽ നമ്മൾ ഓരോരുത്തരും ആദ്യത്തെ അടിസ്ഥാന നിദാനമായി ആദ്യത്തെ കാര്യം ഇതാണ്: നമ്മൾ സൗമ്യരായിരിക്കണം, സൗമ്യത കൈവരിക്കണം. അത് കൈവരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനം ഇത്രയാണ്.
ഏക് ബഹുത് ബഡെ മാഹിര താലിം ഹസ്രത് മൗലാന അബ്ദുല്ലാ സാഹബ് ഖാബിർ റബി റഹ്മത്തുല്ലാഹി അലൈഹി ഫർമാതെ ഹൈ, കാമിയാബ് മുദർരിസ് വോ ഹൈ जो मोहब्बत और शफकत से बच्चों के दिल दिमाग को रोशन कर देते और आला अखलाक की आदत दिलवाकर उसको इस्लाम का नुमाइंदा और दाढ़ी बना देते. उस्ताद की मोहब्बत, उस्ताद की शफकत ये बच्चों की जिंदगियों को बदलने का बेहतरीन जरिया है. उस्ताद बच्चों को आला अखलाक सिखाए और दीन का दाई बना करके
छोड़े. വിദ്യാഭ്യാസ വിദഗ്ധനായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മൗലാന അബ്ദുല്ലാ കാമുദറി റഹ്മത്തുള്ളാഹി തആല മഹാനവകൾ പറയുകയാണ്, ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളിൽ സ്നേഹത്തോടുകൂടിയും സൗമ്യതയോടുകൂടിയും പെരുമാറുന്ന ആളാണ്. അതിലൂടെ ആ വിദ്യാർത്ഥികളിലെ ആഹ്വാനുകൾ എന്ത് ചെയ്യും, ആ സ്നേഹവും വാത്സല്യവും ആ വിദ്യാർത്ഥികളിൽ കാണിക്കുമ്പോൾ അതിന്റെ ഗുണം എന്താണ്? കുട്ടികളുടെ മനസ്സ് പ്രകാശിക്കും, അത് തോന്നും. അവരുടെ ഹൃദയവും മനസ്സിനും പ്രകാശമുണ്ടാകും. അതിൽ അതിലൂടെ അവർ ഉയർന്ന സ്വഭാവങ്ങളുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന സ്വഭാവ ഗുണങ്ങൾ അത് ഈ അധ്യാപകൻ കണ്ടിട്ടാണ് കുട്ടികൾക്കുണ്ടാകുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ല അധ്യാപകൻ, നല്ല സ്വഭാവവും നല്ല മനസ്ഥിതിയുമുള്ള അധ്യാപകനെ കണ്ടിട്ട് വിദ്യാർത്ഥികളും ഉയർന്ന സ്വഭാവത്തിലുടമയാണ്.
ഉസ്താദ് അപ്നെ ദിൽ മേ അപ്നെ പാസ് പഠനേ വാലെ ബച്ചോ കേ ലിയേ ഏക ദർദ് ഹൈ. വോ ദർദ് ജോ ഹസ്രത് നബിയെ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ നാകീസാ ദിൽ കേ അന്ദർ ഥാ. ആപ്നെ ശമായിലെ കീ വിസി മേ ഈ ബാത് പഢി. കാന മുതവാസിറുൽ അഹസാൻ ودائم الفكرا کہ حضرت نبی کریم صلی اللہ علیہ وسلم ہر وقت غم میں رہتے تھے, ہمیشہ فکر میں رہتے تھے. ایک استاد اپنے پاس پڑھنے والے بچوں کے لیے ہمیشہ فکر میں رہے کیسے ان کی اسلامی تعلیم ہو, اسلامی تربیت ہو, اور ان بچوں کو صحیح نحج سے پڑھا کر کے ان کو علم کے زیور سے آراستہ کریں. دل کی فکر, دل کی پڑھن جتنی استاد میں زیادہ ہوگی اس قدر بچوں کو فائدہ زیادہ ہوگا, اور کامیاب استاد وہی ہوتا ہے بچوں کو شوق دلاوے, مانوس کر لے اور مانوس کر کے اس کو علم کے لیے تیار کر لے. یہی کامیاب استاد ہوا کرتا ہے.
അതുപോലെ തന്നെ ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ആ ഉസ്താദിന് വിദ്യാർത്ഥികളുടെ ഒരു ചിന്ന ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വേദന മനസ്സിൽ, തന്റെ വിദ്യാർത്ഥിയുടെ വിഷയത്തിൽ അവരുടെ ഭാവിയെ കുറിച്ചുള്ള ഒരു ചിന്ത ഒരു ഉസ്താദിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെല്ലാം ശമായിൽ തിരുനബിയിലൊക്കെ പഠിച്ചതാണ് തങ്ങളുടെ സ്വഭാവം. ഉമ്മത്തിന്റെ വിഷയത്തിൽ തങ്ങൾക്കുണ്ടായിരുന്ന ആ ചിന്ത എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ വിഷയത്തിൽ ദുഃഖത്തിലും ചിന്തയിലുമായി കഴിഞ്ഞുകൂടിയിരുന്നു. അപ്പൊ ഈ ഒരു വിദ്യാർത്ഥിയുടെ വിഷയത്തിലും ആ ചിന്തയും നമ്മൾ കഴിഞ്ഞുകൂടണം. ആ ഒരു ഫിഗർ നമ്മുടെ ഹൃദയത്തിൽ വിദ്യാർത്ഥികളുണ്ട്. അത് എത്രത്തോളം നമ്മുടെ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ നമ്മുടെ മനസ്സിലുണ്ടോ അത്രത്തോളം ആ വിദ്യാർത്ഥികളിൽ അത് ഗുണം ചെയ്യുമെന്നാണ്. അതനുസരിച്ച് ആ വിദ്യാർത്ഥിക്ക് പുരോഗതി. ഒരു നല്ല ഉസ്താദ്, നല്ല ഒരു അധ്യാപകന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ തന്റെ വിദ്യാർത്ഥിക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ കൊടുത്ത് തന്നിലേക്ക് ഇണക്കി തന്നിനെ കൊണ്ടുവരാൻ പരിശ്രമിക്കണം. ആ അധ്യാപകനിലേക്ക് കൂടുതൽ അവന് താല്പര്യം, വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലായെങ്കിലും കൂടുതൽ താല്പര്യങ്ങൾ കൊടുത്ത് അവനിലേക്ക് ഇണക്കി കൊണ്ടുവരുന്നതാണ് ഒരു നല്ല അധ്യാപകന്റെ ഗുണം.
ഹദീസ് ഷരീഫ് മേ ഫർമായ ബശീറ വലാ തുനഫിറ യസീറ വലാ തുഅസീറ. ഖുശ്ഖബരി സുനാ, بچوں کو تعلیم پر کیا ملے گا اس کی فضیلتیں سنا, اور ان کو نفرت ہوئے ایسا کام مت کرو, آسانی کرو, مشکلی پیدا مت کرو. آج ہمارے پاس جب نئے بچے ایڈمیشن لیتے ہیں, داخلہ لیتے ہیں, تو پہلے ہی دن ہم اس کو علم کی فضیلت سنا, پڑھنے پر کیا ملے گا وہ سنا رہے. یہ نہیں کہ آج بچہ آیا مدرسے میں اور پہلے ہی دن استاد کی سختی سے وہ نفرت کر گیا کہ پھر آنے کے لیے تیاری نہیں. آپ ذرا سا غور کیجیے کہ اسکول میں جو ٹیچر لیڈی ہوتی ہے وہ بچوں کو کتنی محبت اور پیار دیتی ہے, کہ بچہ اس کو اپنی ماں کی طرح سمجھتا ہے, آنٹی کے درجے میں سمجھتا ہے, جبکہ استاد کو محظر نیرو سمجھتا ہے. آپ نے نحو میں تحذیر کا بیان پڑھا ہے، اس میں ایک محذر منہو کا بیان ہوتا ہے، ایا قبل اسد کی مثال وہاں آتی ہے. آج دنیا میں کئی بچہ کچھ شرارت کرے گا، گھر میں بات نہیں مانے گا تو لوگ کیا کہتے ہیں، میرے استاد کو کہہ دوں گا، میرے استاد کو بتا دوں گا. کیا استاد کوئی شیر بن کے رہتا ہے؟ استاد کوئی جو ہے ظالم درندہ بن کے رہتا ہے؟ نہیں. یسرا ولا تعسرا، بشرا ولا تنفرا. اور اسی کو اللہ تعالیٰ نے فرمایا، ولو كنت فظا غليظ القلب لانفضوا من حولك. اگر معلم کی زبان خراب ہوگی، اخلاق خراب ہوں گے تو بچے بھاگ جائیں گے، وہ پڑھیں گے ہی نہیں. معلم کے اخلاق زبان اچھی ہوگی تو بچے انشاءاللہ محنت سے پڑھیں گے اور علم حاصل کریں گے.
നമ്മൾ വിദ്യാർത്ഥികളോട് സ്വീകരിക്കേണ്ട മറ്റൊരു കാര്യമാണ് തങ്ങൾ അരുളി നമ്മൾ കുട്ടികൾക്ക് എളുപ്പം ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ അവരെ എത്തിയത് ബുദ്ധിമുട്ടാക്കരുത്. അതുപോലെ തന്നെ ബഷിറ വല തുണക്കിറ അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. വെറുപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ മുന്നിൽ സന്തോഷമുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ കാര്യങ്ങൾ എളുപ്പമുള്ളത് അവരുടെ മുന്നിലിട്ട് കൊടുക്കുക. പഠിച്ചാൽ എന്ത് കിട്ടും എന്നുള്ള കാര്യം അവരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുക. പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള സന്തോഷമായ കാര്യങ്ങൾ അവരുടെ മുന്നിൽ നമ്മൾ ഇട്ടു കൊടുക്കുക. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന വിഷയത്തിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് കൊടുക്കേണ്ടത്. പുതിയൊരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്ത് നമ്മുടെ മദ്രസയിൽ വരുമ്പോൾ നമ്മൾ അവന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആദ്യം ഫസ്റ്റിലെ വന്നിരുന്ന് പാഠം തുടങ്ങുകയും ഉസ്താദിന്റെ കാൽക്കഷ നിലപാടുകളൊന്നുമല്ല, മറിച്ച് ആദ്യം അവന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇൽമിന്റെ ഫദീലത്ത് എന്താണ്, ഇൽമിന്റെ മഹത്വം എന്താണ്, ഇതെല്ലാം അവന്റെ ആ വിദ്യാർത്ഥിയുടെ മുന്നിൽ എന്ത് ചെയ്യണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്കറിയാം സാധാരണ സ്കൂളുകളിൽ ഈ സ്ത്രീകൾ ടീച്ചർമാരായിട്ടുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളോട് അവരുടെ സൗമ്യത അവരുടെ പെരുമാറ്റം കാരണം ഉമ്മമാരെ പോലെയാണ് ആ കുട്ടികൾ ആ സ്ത്രീകളെ ആ ടീച്ചർമാരെ സ്നേഹിക്കുന്നത്. ഉമ്മാന് സ്ഥാനം കൊടുക്കും അല്ലെങ്കിൽ ആന്റിയുടെ സ്ഥാനം കൊടുക്കും. ഈ രീതിയിലാണ് ആ ഒരു അവരുടെ സമീപനത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അതേസമയം മദ്രസയിലെ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം മാതാവ് പറഞ്ഞത് നമുക്കറിയാം, ഞങ്ങളൊക്കെ പഠിക്കുന്നവർക്കറിയാം, മുഹദ്ദറു മിൻഹു എന്ന് പറയുന്ന ഒരു ദർജയുണ്ട്, പേടിപ്പിക്കപ്പെടുന്നതിന്റെ അങ്ങേയറ്റം. സാധാരണ അറബിയിൽ അതിന് ഉദാഹരണം പറയും, ഇയാക്കവല്ലാത്തത് എന്നുവെച്ചാൽ സിംഹത്തിന്റെ അടുത്ത് പോലും പോകരുത് എന്ന് പറയാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഉസ്താദിനെ ആ ഒരു രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഉസ്താദിന്റെ കാർക്കിശ സ്വഭാവം കാരണം, അദ്ദേഹത്തിന്റെ ഭയങ്കരമായ കടുപ്പം കാരണം സിംഹം പോലെ കുട്ടികളുടെ മുന്നിൽ എത്രത്തോളം വീട്ടിൽ കുട്ടികൾ പൊരുത്തക്കേട് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ആരും കഴിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം കാണിക്കുമ്പോൾ പേടിപ്പിക്കുന്നത് വീട്ടിലെ ഉസ്താദിനെ പറഞ്ഞിട്ടാണ്. ഉസ്താദിനെ പറഞ്ഞു കൊടുക്കും, നീ അത് ചെയ്യുകയാണെങ്കിൽ ഉസ്താദിനെ പറഞ്ഞു കൊടുക്കും, നീ ഇത് ചെയ്താൽ, എന്നുവെച്ചാൽ സിംഹം പോലെ എന്തോ ഒരു സാധനമാണ് എന്ന് കുട്ടികളുടെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതൊരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഹദീസിൽ വന്നിരിക്കുന്നതാണ് യസ്തിറ വല തുഹസ്സിറ ബഷിറ വല തുനഫിറ. നമ്മൾ സന്തോഷമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, സന്തോഷവാർത്ത അറിയിക്കണം, കുട്ടികൾക്ക് സന്തോഷം പകരണം, വെറുപ്പ് അവർക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ ലാഘവത്വം കൊടുക്കണം, എളുപ്പം കൊടുക്കണം, അവർക്ക് ബുദ്ധിമുട്ടാകരുത്. ഇതിന്റെ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തന്നെയാണ്, ഫബിമാ റഹ്മതി മിൻ അല്ലാഹി ലിന്ത ലഹു വലവ കുന്ത ഫള്ളൽ ഗരീമൽ കൽബി ലം ഫഖു മിൻ ഹൗലി. തങ്ങൾ ഒരു മോശമായ സ്വഭാവക്കാരനും കാൽക്കിശക്കാരനും അതുപോലെ തന്നെ വർത്തമാനം കഠിന വർത്തമാനം പറയുന്ന ആളുമായിരുന്നു എങ്കിൽ അവരെല്ലാം തങ്ങളെ വിട്ടുപോയേനെ. സഹാബാക്കൾ ആരും തങ്ങളോടൊപ്പം ഉണ്ടാകില്ലായിരുന്നു. താങ്കളുടെ ആ സൗമ്യത കാരണമാണ് അവരെല്ലാവരും താങ്കളിലേക്ക് വന്നിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ അധ്യാപകർ എത്രമാത്രം സൗമ്യത വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ സ്വീകരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ട ആവശ്യം.
इसलिए हम लोगों को अपना निजाम ऐसा बनाना चाहिए कि बच्चों को हम अमली तौर पर तालीम दें, जबानी तालीम अमली तालीम. जबानी तालीम में तो हम बच्चों को कोर्स पढ़ाएंगे, लेकिन अमली तालीम कैसे होती है कि एक उस्ताद जैसे आमाल का पाबंद होता है, बच्चे भी वैसे आमाल के पाबंद बनते हैं. बच्चों में एक खूबी है नकल करने की, वो नक्काली बहुत करते हैं, खास तौर पर अपने उस्ताद की नक्काली उनके अंदर बहुत हुआ करती है. अगर उस्ताद अच्छे आमाल का पाबंद होगा, लिबास और वजाकता अच्छी होगी, तो बच्चों भी उसकी नकल उतारे. हजरत उस्मान गनी रजी अल्लाह तआला अन्हु का वाकिया मशहूर है. अपनी खिलाफत के जमाने में जबकि दुनिया के एक सुल्थ से भी ज्यादा हिस्से पर उनकी खिलाफत कायम थी, उस जमाने के अंदर खिलाफत के तमाम कामों के साथ حضرت عثمان رضی اللہ تعالیٰ عنہ لوگوں کو عملی طور پر وضو کرنے کا طریقہ سکھلا دیتے. خلافت اور امارت کی اتنی بڑی ذمہ داری، لیکن موقع پر لوگوں کو جمع کر دے، پانی برتن میں منگوا دے اور اس کے بعد وضو کر کے لوگوں کو دکھلا دے اور فرماتے حَقَدَا وُدُوُ رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمْ، نبی کریم صلی اللہ علیہ وسلم کا وضو اس طریقے سے ہوا کرتا تھا. اب دیکھئے کہ عمل سے جو کر کے دکھلایا وہ لوگوں کے ذہن میں بیٹھ جاتا ہے. اسی لئے استاد کبھی کبھی بچوں کو پریکٹیکلی نماز پڑھ کے دکھلا رہے، ان کے پاس پریکٹیکلی نماز پڑھوا رہے، وضو بھی کر کے دکھا رہے، بچوں سے بھی وضو کروا رہے. یہ عملی طور پر جو آپ ان کو سبق دیں گے وہ انشاءاللہ اوقاف نفس ہو جائے گا اور پوری زندگی وہ اس کے اوپر عمل کرنے والا بن جائے گا.
ادھیاپن رنڈ ریلی ہوئی، നമ്മൾ സംസാരിച്ചുകൊണ്ടുള്ള അധ്യാപനം، സംസാരിച്ച് നമ്മൾ നാവിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്ന അധ്യാപനമായിരിക്കും. രണ്ടാമത്തെ അധ്യാപനം പ്രായോഗികമായ അധ്യാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നു، അത് കുട്ടികൾ കണ്ട് അതുപോലെ നമ്മൾ കണ്ട് അതനുസരിച്ച് കോപ്പി ചെയ്ത് അവരും അത് കാഴ്ചകൾക്ക് പകർത്തുന്നു. രണ്ടാമത്തെ അധ്യാപന രീതി കുട്ടികളിൽ കൂടുതൽ പ്രതിഫലനം ചെയ്യും. ഉസ്താദിന് എപ്പോഴും വിദ്യാർത്ഥികളുടെ ഒരു സ്വഭാവമുണ്ട്، കുട്ടികളുടെ ഒരു സ്വഭാവമുണ്ട്، അവരെ മുതിർന്നവരെ പ്രത്യേകിച്ച് ഉസ്താദുമാരെ എപ്പോഴും അവരെന്ത് ചെയ്യും، ഉസ്താദുമാരുടെ സംസാരം അവരുടെ നടത്തം ആക്ട് ചെയ്യും. അതവർക്ക് വല്ലാത്തൊരു കഴിവാണ് കുട്ടികൾക്ക്، ഉസ്താദ് നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഉസ്താദ് സംസാരിക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെ അത് കോപ്പി ചെയ്യാനുള്ള കഴിവ് കുട്ടികൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കണം. നമ്മളുടെ വസ്ത്രധാരണ، സുന്നത്ത് അനുസരിച്ചുള്ള വസ്ത്രധാരണ، ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കുട്ടികളും، കാരണം ഇതൊരു പ്രായോഗിക അധ്യാപന രീതിയാണ്، പ്രവൃത്തിയിലൂടെ നമ്മൾ ചെയ്യുകയാണ്، അത് കുട്ടികളിൽ കൂടുതൽ ഗുണം ചെയ്യും. കുട്ടികളും അത് ചെയ്യുന്നതിലേക്ക് കൂടുതൽ തയ്യാറാണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം ഏകദേശം ദുനിയാവിന്റെ മൂന്നിലൊരു ഭാഗത്തിന്റെ ഖലീഫയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഖലീഫ എന്തെല്ലാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട വ്യക്തിയാണ്، എന്തെല്ലാം കാര്യങ്ങൾ നടത്തേണ്ട വ്യക്തിയാണ്، ഒരുപാട് വിഷയങ്ങൾ، ഒരുപാട് തിരക്കുള്ള ഒരാളാണ്. പക്ഷെ ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ടും തന്റെ കൂടെയുള്ള ആൾക്കാരെ വിളിച്ച് ചുറ്റും നിർത്തിയിട്ട് വുദു ചെയ്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. വെള്ളം എടുത്ത് വുദു ചെയ്ത് നബിസങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന വുദു എങ്ങനെയാണ് വുദു ചെയ്തത് അതുപോലെ വുദു ചെയ്തതിന് ശേഷം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഹാകദാ വുദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് നബിസങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്തത്. ഇത്രയും തിരക്കുള്ളവരാണ്, ഖിലാഫത്തിന്റെ ഇത്രയും സ്ഥാനത്തിരിക്കുന്നവരാണ്, പക്ഷേ സമൂഹത്തിന് തന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് നബിസങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്യുന്നത് പോലും കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രായോഗികമായിട്ട് നമ്മൾ പ്രവർത്തിച്ച് കാണിക്കണം, ചെയ്ത് കാണിക്കണം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അത് അവർക്ക് കൂടുതൽ പ്രതിഫലം ചെയ്യിപ്പിക്കുന്നു.
अब एक बात जो आपको कहने जा रहा हूं जरा अहमियत और संजीदगी के साथ इस बात को आप लोग सुनिए। तालीम बहुत नाजुक मरहला है। आजकल बहुत सी तालीम ऐसी है कि वो तालीम के नाम पर हया शर इफ्फत पाकदामनी खत्म करने का गंदा जरिया बनी हुई है। बहुत सारी तालीम गाहें ऐसी हैं, बहुत सारी तालीम की तरतीब ऐसी है कि उससे हया शर्म इफ्फत पाकदामनी खत्म हो जाती है। ہمارا اسلام بنیادی طور پر حیا کی تعلیم دیتا ہے۔ الحیاء شعبۃ من الایمان، حیا ایمان کا بہت بڑا شعبہ ہے، اہم ترین حصہ ہے۔ ایک دوسری آیت ذہن میں رکھیے، قل للمؤمنین یغضوا من ابصارہم ویحفظوا فروجہم۔ اللہ نے نبی جی کو حکم دیا کہ آپ ایمان والے مردوں کو کہو نظر نیچے رکھیں۔ آپ تو علماء ہو، قرآن میں عام طور پر مرد اور عورت کو ایک ساتھ اللہ حکم دیتے ہیں، لیکن یہ مسئلہ اتنا نازک تھا کہ عورتوں کو الگ سے حکم دیا۔ قل للمؤمنات يغضضن من ابصارهن ویحفظن فروجہن، ایمان والی عورتوں کو کہو کہ وہ نظر کو نیچے رکھے، شرم کی حفاظت کریں۔ یہ نصوص میں آپ کو سنا رہا ہوں، پہلے حدیث سنائی والحیاء شعبۃ من الایمان، اب دو آیت سنا رہا ہوں۔ قل للمؤمنین یغضوا من ابصارہم ویحفظوا فروجہن، قل للمؤمنات يغضضن من ابصارهن ويحفظن فروجهن۔ ایک تیسری نص سنیے، مسلم شریف کے اندر ہے، عینان تزنیان، آنکھ زنا کرتے ہیں، اور آنکھ کا زنا کیا ہے؟ غیر محرم کو دیکھنا۔ کان زنا کرتے ہیں، کان کا زنا کیا ہے؟ غیر محرم کی باتوں کو سننا۔ یدان تزنیان، ہاتھ زنا کرتے ہیں، ہاتھ کا زنا کیا ہے؟ غیر محرم کو ٹچ کرنا، ہاتھ لگا۔ رجلان تزنیان، دونوں قدم زنا کرتے ہیں، غیر محرم کی طرف چل کر کے جانا، یہ اس کا زینا مسلم شریف کی حدیث میں کہا گیا۔ غیر محرم کو دیکھنا آنکھ کا زینا، غیر محرم کی بات سننا کان کا زینا، غیر محرم کو ہاتھ لگانا ہاتھ کا زینا، غیر محرم کی طرف چل کے جانا قدم کا زینا۔ ایک نص اور سن لیجیے جس کے اندر اللہ سبحانہ و تعالی آواز کے متعلق فرماتے ہیں، فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. عورتیں جب پرائے مردوں سے بات کرے تو نرم میٹھے انداز میں بات نہ کرے، ورنہ پرائے مرد کے دل میں لالچ پیدا ہو جائے گی، شہوت پیدا ہو جائے گی، اس کا میلان مردوں کا عورتوں کی طرف ہو جائے گا. یہ تمام آیات قرآنیہ آپ ذہن میں رکھیں. اور ایک اور آیت سن لیجیے، والذین هم لفروجهم حافظون، اور اس کے لیے فرمایا گیا لا تقربوا الزنا انه كان فاحشا وساء سبيلا. اب جس میں شرمگاہ کی حفاظت کی تاکید کی گئی، زنا کے قریب نہ جانے کے لیے فرمایا، تو وہ کیسے ہوگا؟ کہا آنکھ سے شروعات ہوتی ہے کہ آدمی آنکھ سے غیر محرم کو دیکھے، پھر دل میں اس کا خیال آتا ہے، والفرج یصدقہ او یکذبہ، پھر شرمگاہ تصدیق کرتی ہے یا تکذیب کرتی ہے، یعنی زنا وجود میں آتا ہے یا بچ جاتا ہے. اتنی ساری نصوص کو آپ ذہن کے اندر رکھیے.
അടുത്തത് ഈ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളെല്ലാവരും അത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയവുമാണ്. വിദ്യാഭ്യാസം താലീം എന്നത് വളരെ പവിത്രമായ ഒരു കാര്യമാണ്. ഇത്രയും പവിത്രമായ ഒരു കാര്യമാണെങ്കിലും ഇതിൽ ഒരുപാട് അപകടം പിടിച്ചൊരു മേഖലയുമാണ്. വലിയ അപകടം പതിയിരിക്കുന്ന, വളരെ അപകടം പിടിച്ചൊരു മേഖലയാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും മിക്ക ഭാഗങ്ങളിലും വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞു ഇന്ന് ജനങ്ങളുടെ ഇടയിൽ സ്ത്രീ പുരുഷന്മാരുടെ മനസ്സിൽ നിന്ന് ലജ്ജയും പവിത്രതയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പർദ്ധയില്ല, ലജ്ജ തന്നെ നഷ്ടപ്പെട്ടു. വളരെ അപകടം പിടിച്ച ഒരു ജീവിതമാണ് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഹദീസിൽ കാണാൻ കഴിയും, അൽ ഹയാത്തു ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ എന്നത് നാണം എന്നത് അത് ഈമാന്റെ വലിയൊരു ഭാഗമാണ്. ഒരു മനുഷ്യന് മുഖ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നാണം, ലജ്ജ എന്നത്. അത്രയും ഗൗരവം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഈ പറയപ്പെട്ട സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, അതുപോലെ സ്ത്രീ പുരുഷന്മാരെ തമ്മിൽ സൂക്ഷിക്കേണ്ട, ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കുറെ കാര്യങ്ങൾ. അതിലെ ഒന്നാമത്തെ ആയതിനകത്ത് മുഖീനിങ്ങളോടൊരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, മുഖീനിങ്ങളോട് താങ്കൾ പറയുക നിങ്ങൾ നിങ്ങളുടെ നോട്ടത്തെ താഴ്ത്തുക, അഥവാ മഹറമല്ലാത്ത സ്ത്രീകൾ, മഹറമല്ലാത്ത സ്ത്രീകളെ നോക്കുന്നതിൽ നിങ്ങൾ മാറി നിൽക്കുക, അത് നോക്കാൻ പാടില്ല. ഇത് പുരുഷന്മാരോട് പറഞ്ഞതാണ്. നമുക്കറിയാം ഖുർആനിനകത്ത് സ്ത്രീകളോടും പുരുഷന്മാരോടും പ്രത്യേകിച്ച് എടുത്തു പറയാറില്ല, മുഖ്മീനികളെ വിളിച്ചുകൊണ്ട് പൊതുവായിട്ടാണ് നിയമങ്ങൾ പറയുന്നത്. എന്നാൽ ഈ സ്ഥലത്ത് അങ്ങനെയല്ല, മറിച്ച് സ്ത്രീകളോട് പ്രത്യേകം വീണ്ടും മറ്റൊരായത്തിൽ പറയുകയാണ്, കുല്ലിൽ മുഖ്മിനാർ ായ സ്ത്രീകളോട് താങ്കൾ പറയുക അവരവരുടെ നോട്ടത്തെ താഴ്ത്തുക. എത്ര ഗൗരവമുള്ള കാര്യമാണ്! പുരുഷന്മാരോട് മാത്രം പറഞ്ഞ്, പുരുഷന്മാരോടും പറഞ്ഞു, അതുപോലെ തന്നെ സ്ത്രീകളോട് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു, ഈ രീതിയിൽ പറഞ്ഞ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും മറ്റൊരു രസമാണ്. ആ ഹദീസിൽ കാണുമ്പോൾ ലൈനാനി തദ്നിയാണ്, കണ്ണുകൾ ദിനാ ചെയ്യുന്നു. എന്താണ് കണ്ണിന്റെ ദിനാ? അത് മഹറമല്ലാത്ത സ്ത്രീകളെ നോക്കുന്നതാണ് കണ്ണിന്റെ ദിനാ. വലു ദിനാനി തദ്നിയാണ്, ചെവികളും ദിനാ ചെയ്യുന്നു. എന്താണ് ഞാൻ മഹറമല്ലാത്ത സ്ത്രീകളുടെ ശബ്ദം കേൾക്കുന്നത്, അവരുടെ സൗന്ദ് നമ്മൾ കേൾക്കുന്നത് ചെവിയുടെ ദിനയാണ്. വലിയതാണിന്ന ദിനയാൽ കൈകളും ദിന ചെയ്യുന്നു. എന്താണ് കൈയുടെ ദിന? കൈയുടെ ദിന എന്താണ്? മഹറമല്ലാത്ത സ്ത്രീകളെ സ്പർശിക്കുന്നതാണ്. വലിയ ജിനാനിയ ദിനയാൽ കാലുകളും ദിന ചെയ്യുന്നു. കാലുകൾ എന്തിനാണ് ദിന ചെയ്യുന്നത്? എങ്ങനെയാണ് ദിന ചെയ്യുന്നത്? മഹറമല്ലാത്ത സ്ത്രീകളുടെ അടുത്തേക്ക് നടന്നു പോകുന്നതാണ്. ഇത്രയും ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ സ്ത്രീ പുരുഷ ബന്ധം മഹറമല്ലാത്ത സ്ത്രീകളുമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ തീർന്നില്ല, മറ്റൊരു ആയത്തിൽ സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വലത്തഹ്ലഅന ബിൽഖൗം. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അന്യ പുരുഷന്മാരോട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ അവരോട് കൊഞ്ചുന്ന രീതിയിൽ സോഫ്റ്റായ നിലയിൽ സംസാരിക്കാൻ പാടില്ല. അത്യാവശ്യ ഘട്ടത്തിൽ ചിലപ്പോൾ സംസാരിക്കേണ്ട ഒരു ആവശ്യം വന്നു, അല്ലെങ്കിൽ ഒരു ഫോൺ എടുത്തിട്ട് സംസാരിക്കേണ്ട ആവശ്യം വന്നാൽ സോഫ്റ്റ് ആകുന്ന രീതിയിൽ അവരോട് സംസാരിക്കരുത്. കാരണം എന്താണ്? പയസ്മാവിനൊക്കെ പുലുതിരി മാറും, ഹൃദയത്തിൽ രോഗമുള്ളയാൾ, ഇങ്ങനെയുള്ള പ്രശ്നമുള്ളയാൾ, ഇങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് ബന്ധം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ സ്ത്രീയിലേക്ക് അറിയാതെ ആകൃഷ്ടനാകും, ആ സ്ത്രീയിലേക്ക് അറിയാതെ അവൻ ചാഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള സംസാരം പോലും പാടില്ല, തീർന്നില്ല. മറ്റൊരു കാര്യത്തിൽ പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ പറയുന്നുണ്ട് എന്താണ്? അല്ലദീന ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ഗുഹ്യഭാഗം സൂക്ഷിക്കുന്നവരാണ്. ഗുഹ്യഭാഗം സൂക്ഷിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അപ്പോൾ ഈ ആയാത്തുകളിലെല്ലാം നമുക്ക് സ്ത്രീകളുമായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, സ്ത്രീ പുരുഷരുമായിട്ട് എങ്ങനെയാണ് എത്രത്തോളം സൂക്ഷ്മത പുലർത്തണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം, കാരണം ഇത് അത്രയും അപകടം പിടിച്ചൊരു മേഖലയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ മോലാന പറഞ്ഞത് ഈ വിഷയങ്ങൾ. കാരണം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസാനമായിട്ട് പറഞ്ഞത്? ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഈ വ്യഭിചാരം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചാൽ ഇതെല്ലാം വ്യഭിചാരത്തിന്റെ ലിസ്റ്റിൽ പെടും. വൻപാപങ്ങളല്ല ലിസ്റ്റിൽ വ്യഭിചാരപ്പെടുമെങ്കിലും ഇതെല്ലാം ആ പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം ചെയ്യുമ്പോൾ ഒന്നുകിൽ ഹൃദയമല്ല ശ്രദ്ധിക്കൂ എന്ന് വെച്ചാൽ ഈ പ്രവൃത്തി ഒരു സ്ത്രീയെ തൊട്ടു അല്ലെങ്കിൽ സ്ത്രീയായിട്ട് സംസാരിച്ചു ഇത് ഒരു പക്ഷേ അവിടെ വരെ കൊണ്ടെത്തിക്കും, ആ ഹറാമിലേക്ക് കൊണ്ടെത്തിക്കും. ചിലപ്പോൾ അവർ ഇട്ടെത്തിക്കൂ, ചിലപ്പോൾ അവിടെ നിന്ന് എത്തൂല, രക്ഷപ്പെട്ടേക്കും. ഒരു പക്ഷേ ദിനയിൽ നിന്ന് ഈ പ്രവൃത്തിയൊക്കെ ഉണ്ടായെങ്കിലും ഈ ദിനം വരെ എത്തൂല, വ്യഭിചാരം വരെ എത്തുക, ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. പക്ഷെ ഇതെല്ലാം വ്യക്തിതര ഗ്രൂപ്പിലാണ് എണ്ണിയിരിക്കുന്നത്. ഈ കണ്ടതെല്ലാം ഈ പറഞ്ഞ ആദ്യം കടഞ്ഞ കാര്യങ്ങൾ തുടരും, സംസാരിക്കലും കേൾക്കലും എല്ലാം തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു കാര്യമാണ് സ്ത്രീകളുമായിട്ടും അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം.
ومن خلفهم وعن أيمانهم وعن شمائلهم. شیطان نے اللہ کی بارگاہ سے نکلتے ہوئے کہا تھا کہ اللہ میں ان کو آگے سے پیچھے سے دائیں سے بائیں سے ہر طرف سے گمراہ کر کے چھوڑوں گا تاکید سے. ثم لآتینہم کہا تھا. اب ان تمام نصوص کو سامنے رکھ کر کے آپ کی خدمت میں ایک بہت ادب سے درخواست ہے کہ لڑکے اور لڑکیاں جب شیانی عمر کو ہو جائے، سمجھداری کی عمر کو ہو جائے، مثلا لڑکیاں 9 سال کی عمر کو پہنچ گئے، لڑکے 12 سال کی عمر کو پہنچ گئے، ان کی تعلیم کا نظام الگ کر لو. لڑکیوں کو معلمہ پڑھائے، لڑکوں کو معلم پڑھائے. یہ سب آیتوں کا نچوڑ، احادیث کا خلاصہ میں آپ کو یہ سبق درخواست کے طور پر پیش کرتا ہوں کہ لڑکے لڑکیوں کی مکس تعلیم ان کے اخلاق اور کیریکٹر کو برباد کرنے کا ذریعہ بنتی ہے.
एक कारगुजारी में आपको सुना, एक लड़का एक लड़की के पीछे पड़ गया, बहुत उसको समझाया खामखा उसके पीछे क्यों पड़ा है। फिर सवाल हुआ एक दिन तो उसको पूछा कि तू उसके पीछे कैसे पड़ गया, तो उसने क्या जवाब दिया, हम तो मदरसे में साथ पढ़ते थे, वहीं से दिल में मोहब्बत हो गई। मैंने कहा इन्ना लिल्लाहि व इन्ना इलैहि राजिऊन, ये हमारे दीनी मकतब और मदरसे अच्छी बात सिखाने के लिए है कि ये गलत किरदार की बुनियाद के लिए, ये बहुत नाजुक मसाइल है जो इस वक्त उम्मत को बहुत संजीदगी से लेना है कि जो बच्चे समझदारी की उम्र को पहुंच जाए इनकी तालीम को अलग करो। मैं आपसे उम्मीद करता हूं, दरख्वास्त करता हूं कि इन आयात और अहादीस की रोशनी में आप खूब एहतमाम करेंगे और बड़े लड़के लड़कियों की तालीम का कोई अलग निज़ाम बनाएंगे। अल्लाह सुबहानहु व तआला इसकी तौफीक और सआदत अता फरमाए।
शैतान മനുഷ്യനെ വഴിപിടിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറഞ്ഞതാണ് ലഅതിയന്നഹും, തീർച്ചയായിട്ടും ഞാൻ അവരുടെ മുമ്പിലൂടെയും പിറകിലൂടെയും ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും എങ്ങനെയൊക്കെ വരാമോ അങ്ങനെയൊക്കെ വന്ന് അവരെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുമെന്ന് വളരെ ശക്തമായി പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ശൈത്താൻ എന്തായാലും വന്ന് നമ്മളെ വഴിപിഴപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇതിനുള്ള സാഹചര്യം ഒരുക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മുന്നിൽ ഒരു അപേക്ഷ വയ്ക്കുകയാണ്, വിദ്യാർത്ഥികൾ അതായത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു തിരിച്ചറിഞ്ഞ പ്രായമെത്തി കഴിഞ്ഞു എന്നുവെച്ചാൽ പെൺകുട്ടികൾക്ക് 9 വയസ്സ്, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 12 വയസ്സ്, ഇത് അവരുടെ തിരിച്ചറിവിന്റെ പ്രായമാണ്. ഈ ഒരു പ്രായം വിവേകത്തിന്റെ പ്രായം എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ തലയിൽ പഠന രീതി രണ്ടാക്കണം. പെൺകുട്ടികളെ മുഅല്ലിമത്ത് പഠിപ്പിക്കണം, അതായത് സ്ത്രീകളായ അധ്യാപകർ തന്നെ പഠിപ്പിക്കണം, ആൺകുട്ടികളെ പുരുഷന്മാർ തന്നെ പഠിപ്പിക്കണം. ഇവരെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഒരിക്കലും പാടില്ല. പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത് വലിയ അപകടം പിടിച്ച കേസാണ്, അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. ഒരു സ്ഥലത്ത് ഒരു ആള് ഒരു പെൺകുട്ടിയായിട്ട് വല്ലാതെ ഇഷ്ടത്തിലായി. ആ പെൺകുട്ടി ഇല്ലാതെ അദ്ദേഹത്തിന് യാതൊരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. ഒരുപാട് പറഞ്ഞു നോക്കി, ഒരുപാട് മനസ്സിലാക്കി കൊടുത്തു നോക്കി, പക്ഷെ അദ്ദേഹം തീരുമാനമൊന്നുമില്ല. അവസാനം ചോദിച്ചു, ഇനി എങ്ങനെ സന്തോഷം നിനക്കാ ആ കുട്ടിയാണ് സ്ത്രീ ആ പെൺകുട്ടിയോട് നിനക്ക് എങ്ങനെയാണ് ഇഷ്ടം തോന്നിയതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ വാക്ക് വല്ലാത്തൊരു ഗൗരവമുള്ള വാക്കാണ്, ഞങ്ങൾ മദ്രസയിൽ ഒന്നിച്ചു പഠിച്ചതാണ്, അവിടെ വെച്ച് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായ സ്നേഹമാണ്, എനിക്ക് അവൾക്ക് അവളോട് മദ്രസയിൽ വെച്ചേ സ്നേഹമുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കണം, നല്ല സ്വഭാവത്തിനും നല്ല കാര്യങ്ങൾക്കും അടിത്തറ പാകേണ്ട ഒരു സ്ഥാപനം, ഒരു ദീനി സ്ഥാപനം, അതൊരു മോശമായ സംഭവത്തിന് വേണ്ടി കാരണമാകുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള കാര്യമാണ്, എത്ര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് കാരണമായ അവരുടെ ഈ പറയപ്പെട്ട തെറ്റായി മോശമായ സ്വഭാവം ഇന്ന് ഉണ്ടാകാനുള്ള കാരണം അതർച്ചയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആന്റെ ഈ ആയാത്തുകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്, ഓതി വെച്ച ആയാത്തുകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് പഠനത്തിന് ഈ പറയപ്പെട്ട മഖ്ലൂഖായ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ആയിക്കൊണ്ടുള്ള പഠന രീതി പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കണം. ആൺകുട്ടികൾക്ക് പുരുഷന്മാരായ ഉസ്താദന്മാരും പെൺകുട്ടികൾക്ക് മാന്യമത്വം ഉണ്ടായിരിക്കണം. ഇത് എന്റെ ഒരു അപേക്ഷയായിട്ട് കാണാം. കാരണം ഇത്രയും ഗൗരവം കൊടുത്ത പരിശുദ്ധ ദീൻ, ഇത്രയും ഗൗരവം കൊടുത്ത ഒരു വിഷയമാണ് പരിശുദ്ധ ഖുർആന്റെ ആയാത്തുകളിൽ വിഷയത്തിന് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് അതിൽ വളരെ ഗൗരവത്തോടെ കണ്ട് ഈ ഒരു എന്റെ ഈ ഒരു അപേക്ഷ നിങ്ങൾ സ്വീകരിക്കണം.
ایک صحابی نے حضرت نبی کریم صلی اللہ علیہ وسلم کو سوال کیا، مدیر یا رسول اللہ، اے اللہ کے رسول صلی اللہ علیہ وسلم، دین کیا ہے؟ دین کا خلاصہ مجھے بتلائیے. تو نبی کریم صلی اللہ علیہ وسلم نے جواب میں بہت چھوٹی اور بہت جامع بات فرمائی، فرمایا کہ الدین من نصیحا، دین نام ہے خیر خواہی کا، النصح بھلائی، خیر خواہی، ہمیں خیر خواہی اور بھلائی کے ساتھ، نصح کے ساتھ ہر ایک کے ساتھ پیش آنا چاہیے. یہ جو معاون حضرات آتے ہیں، انسپیکٹر اور نگران حضرات آتے ہیں، جو ذمہ دار حضرات آتے ہیں، ان کے ساتھ بھی ہمارا سلوک خیر خواہی کا ہو. ان کو اپنا محسن سمجھو، ان کو اپنا دشمن مت سمجھو، ان کو جو ہے اپنا بادشاہ مت سمجھو، یہ سمجھو کہ یہ ہماری مدد کرنے کے لیے آئے ہیں. ذمہ دار، کمیٹی والے، معاون، نگران کوئی بات پیش کرے تو آپس میں مل جل کر کے محبت سے اس کو لو اور اس کے اوپر عمل کرو. یہ آپس کی خیر خواہی، آپس کا نصح، یہ انشاءاللہ تعلیم کے اندر ترقی کا ذریعہ بنے گا. مکتب مدرسہ اسی وقت کامیاب ہوگا جب استاد، معاون، منتظمین آپس کے اندر ایک دل ہو کر محبت سے کام کریں گے. وہ سات نوجوان کا واقعہ قرآن میں ہے، وربطنا علی قلوبہم اذ قاموا فقالوا ربنا رب السماوات والارض. ربط قلوب، آپس کے دلوں کا جوڑ، یہ انشاءاللہ العزیز کام کو مضبوط بنائے گا. اسی لیے معاون، منتظمین، استاد، کمیٹی آپس میں دل کے جوڑ کے ساتھ کام کریں گے، انشاءاللہ العزیز کام کے اندر اللہ کامیابی عطا فرمائیں گے. حضرت مولانا محمد الیاس صاحب رحمت اللہ علیہ کا ایک ارشاد ہے کہ کسی بھی کام کو کامیاب بنانے کے لیے تین چیزیں، وحدت قلوب، وحدت عمل، نہج صحیح. وحدت قلوب، وحدت عمل، نہج صحیح، تو انشاءاللہ ان کا کام کامیاب ہو جائے گا. اسی لیے ہم سب آپس میں منتظم، معاون، کمیٹی، نگران، مدرس، جوڑ محبت، اکرام، اخلاص، ایک دوسرے کے ساتھ نصح، خیر خواہی کے ساتھ کام کریں گے تو انشاءاللہ العزیز ہمارے کام کے اندر جان آئے گی، مضبوطی آئے گی، ترقی اور برکت آئے گی.
ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചു, മദീന യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്താണ് ദീൻ, ദീനിന്റെ സാരാംശം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അർത്ഥസന്തുഷ്ടമായ ഒരു വാക്കാണ് ദീനിനെ സംബന്ധിച്ച് പറയുന്നത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദീനു അന്നസീഹ, ദീൻ എന്നാൽ നസീഹത്ത്, നസീഹത്ത് എന്ന് വെച്ചാൽ നന്മ ആഗ്രഹിക്കുക, ഗുണം കാംക്ഷിക്കുക, ഗുണകാംക്ഷ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുക, എല്ലായിടത്തും നന്മയുണ്ടാകണം, ഗുണമുണ്ടാകണമെന്ന് ആഗ്രഹിക്കലാണ് ദീൻ. അതുകൊണ്ട് നമ്മൾ മദ്രസയിലും വക്തബിലും ഒക്കെയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും മദ്രസയാകുമ്പോൾ നമുക്ക് നമ്മുടെ മുകളിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാകും, അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ ആൾക്കാർ വരും, അതുപോലെ തന്നെ കമ്മിറ്റിക്കാരുണ്ടാകും. ഇവരോടെല്ലാം നമ്മൾ നന്മ കാംക്ഷിക്കുന്നവരായി തീരണം. ഇവരെ ആരെ നമ്മൾ നമ്മുടെ ശത്രുക്കളായിട്ട് കാണരുത്, മറിച്ച് ഇവരൊക്കെ വന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ള ഒരു ബോധം നമ്മളുണ്ടാകണം. ഇവരൊക്കെ വന്നിരിക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് എന്താ ഒരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് തറക്കി ഉണ്ടാകൂ, വിദ്യാഭ്യാസത്തിന് തറക്കി ഉണ്ടാകൂ. ആരെയും നമ്മൾ ശത്രുക്കളായിട്ട് കാണാൻ പാടില്ല. പരസ്പര സഹായം, നമ്മുടെ മുതിർന്നവർ കമ്മിറ്റിക്കാർ നമ്മളോട് എന്തെങ്കിലും നിർദ്ദേശം വെക്കുകയാണ് എങ്കിൽ അത് പരസ്പരം കൂടിയാലോചിച്ച് അത് ചെയ്ത് അത് നമ്മൾ നടപ്പിൽ വരുത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഒരിക്കലും ഇത് നമുക്ക് ഭാരമാണ്, ഇത് നമ്മളോട് എന്തെങ്കിലും ശത്രുദേഹം ചെയ്തതാണെന്നുള്ള മനസ്സിൽ നമുക്ക് ഉണ്ടാകാനേ പാടില്ല. ഈ കാര്യം നമ്മൾ എന്തോ ഇത് നമ്മളെ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഏകോപനം ഉണ്ടാകും. പരിശുദ്ധ പ്രധാനമായിട്ട് ഹൃദയങ്ങളുടെ യോജിപ്പ് ആകാശഭൂമികളുടെ റബ്ബാനുള്ള സ്മഹാനത്തിനായി സാക്ഷരത്തി കൊണ്ട് പറയുകയാണ്. അപ്പൊ ഹൃദയങ്ങളുടെ യോജിപ്പ് ഇതിലൂടെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും ഹൃദയങ്ങളുടെ ആ യോജിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ കാര്യങ്ങളും എന്തുണ്ടാകൂ, പുരോഗതി ഉണ്ടാവൂ, തളർച്ചി ഉണ്ടാകൂ. ബഹുമാനപ്പെട്ട ഇല്ലാതെ ഒരു കാര്യം വിജയം കാണണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്കൊരു ഒരു കാര്യത്തിൽ വിജയം ഉണ്ടാകും. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഹൃദയങ്ങളുടെ യോജിപ്പാണ്. രണ്ടാമത്തെ കാര്യം അമലുകളുടെ യോജിപ്പാണ്. അമൽ എല്ലാവരും ഏകോപിച്ച് ചെയ്യണം, ആരും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല. എല്ലാവരും ഏകോപിച്ച് ചെയ്യുക, അതുപോലെ ഒരേ ചിന്തയിൽ ഒരേ മനസ്സിൽ ചെയ്യുക. ഹൃദയങ്ങളുടെ ഇത്തിഹാസവും അതുകൊണ്ടായിരിക്കണം, ഒരേ മനസ്സിൽ ചെയ്യണം. അതുപോലെ തന്നെ പ്രവൃത്തി അമലും ഇത്തിഹാസം ഉണ്ടായിരിക്കണം, എല്ലാവരും മുത്തഹിദായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യണം. മൂന്നാമത്തെ കാര്യം ഗണിതൽ സഹീഹാണ്, ശരിയായ ശൈലിയിൽ നമ്മൾ ചെയ്യണം. സുന്നത്ത് വിട്ടോ അല്ലെങ്കിൽ തെറ്റായ മാർഗമോ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ മാർഗം സ്വീകരിച്ചാലും പരാജയത്തിലായിരിക്കും. നെഹ്ജു നമ്മളുടെ ശരിയായിരിക്കണം, ശരിയായ
നെഹ്ജായിരിക്കണം. من لم يرحم صغيرنا ولم يحقر كبيرنا فليس منا. کہ جو بچوں پر چھوٹوں پر رحم نہ کرے اور بڑوں کی تعظیم اور تقریب نہ کرے. پیارے نبی جی حضرت محمد رسول اللہ صلی اللہ علیہ وسلم نے فرمایا وہ ہماری جماعت میں سے نہیں ہے. بچوں پر رحم کرو اور بڑوں کی تعظیم کرو. ہم سب اہل علم ہیں, ہم سب معلمین معلمات علم والے, آپس میں بھی ایک دوسرے کا احترام کریں. جیسے ہم کہتے ہیں کہ عوام ہمارا احترام کرے, ہم اہل علم ہیں, تو پھر اہل علم دوسرے اہل علم کا بھی, معلم معلمین کا, معلمات معلمات کا آپس میں احترام کرنے والے بنیں. یہ احترام, بچوں پر رحم, یہ چیز ہمارے تعلیم کے کام کے اندر بڑی مددگار ثابت ہوگی.
تمل صلی اللہ علیہ وسلم تمہارے حدیث آئی آج ചെറിയവരോട് കരുണ ചെയ്യുന്നില്ലയോ, അതുപോലെ മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ലയോ, അവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതറിയാം. അപ്പം ചെറിയ കൊച്ചുകുട്ടികളോട് വല്ലാം ഗ്രഹം ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യണം, കരുണ കാണിക്കണം. അതുപോലെ തന്നെ മുതിർന്നവരെ ആദരിക്കണം. വല്ല യോഗ്യ കബീറന പരിശ്രമം, മുതിർന്നവരെ ആദരിച്ചില്ലായെങ്കിൽ, ചെറിയ കുട്ടിയോട് കരുണ കാണിച്ചില്ലായെങ്കിൽ അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരവുണ്ടായിരിക്കണം. മുതിർത്തിയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹമുണ്ടായിരുന്നു, ആദരവ് ചെയ്യുന്നവരായിരിക്കണം. മുതിർന്നവരെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം. ചെറിയ കുട്ടികളോട് സ്നേഹവാത്സല്യത്തോടുകൂടെ തന്നെ നമ്മൾ പെരുമാറണം. അതുപോലെ തന്നെ
സാധാരണക്കാർ, നാട്ടുകാർ, അവർ നമ്മൾ ആഗ്രഹിക്കുന്നു നാട്ടുകാർ ഒരുമാക്കളെ ആദരിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുക, നമ്മൾ ആലിംഗങ്ങൾ പരസ്പരം ബഹുമാനിക്കുക. അതുപോലെ തന്നെ മുഹല്ലിമത്തുകളായ സ്ത്രീകൾ, അവർ ഒരാൾ മറ്റൊരാളെ ആദരിക്കുക, ബഹുമാനിക്കുക. അങ്ങനെ പരസ്പരം ആദരവ് നമ്മളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം, പരസ്പര സ്നേഹവും ആദരവും നമ്മളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. اللہ کے یہاں سے آیا ہے. خود حضرت نبی کریم صلی اللہ علیہ وسلم کے لیے اللہ فرماتے ہیں وما ينطق عن الهوى ان هو الا وحی یوحى. کہ حضرت خاتم الانبیاء محمد مصطفیٰ صلی اللہ علیہ وسلم اپنی مرضی سے کچھ نہیں کہتے, اللہ کے یہاں سے جو آتا ہے وہی کہتے ہیں. جب نبی اپنی مرضی سے کچھ نہیں کہتے تو ہمیں بھی اللہ نے جو قرآن میں فرمایا, جو صحیح حدیثوں میں آیا, اور قرآن حدیث اجماع قیاس کو سامنے رکھ کر فقہائے کرام نے جو مسائل تیار کیے اسی کی روشنی میں امت کو راستہ بدلانا ہے, اپنی مرضی سے کچھ نہیں بدلانا. وما ينطق عن الهوى, اپنی مرضی سے جو چاہے وہ مسئلہ بتا دیا, یہ بہت بڑی گمراہی ہے, بہت بڑا فتنہ ہے. اسی لیے ہمیشہ ایک بات یاد رکھو کہ کوئی ہم سے مسئلہ پوچھے, کوئی ہم سے دین کی بات پوچھے, تو ہم کو اچھی طرح معلوم ہو وہ ہی بتلاؤ, اور جو بات ہم کو معلوم نہ ہو آپ ان کو ٹائم لے لیجئے کہ میں آپ کو بعد میں بتلاؤں گا, ابھی مجھے معلوم نہیں ہے. اس درمیان آپ کتاب میں مسئلہ دیکھ لیجئے, اپنے سے بڑے علم والوں کو پوچھ لیجئے, لیکن شریعت کا مسئلہ بتانا بہت بڑا ذمہ داری کا کام ہے. اگر اپنی من مرضی سے مسائل بتاؤ گے تو خود بھی گمراہ ہوں گے اور دوسرے لوگ بھی گمراہی کے اندر پڑیں گے. خاص طور پر میں اپنی معلمات بہنوں سے کہوں گا, اور معلمین بھائی بھی احتیاط کریں کہ شریعت کے مسائل بتلانے میں آزادی نہ ہو, بلکہ جو مسئلہ اچھی طرح معلوم ہے وہی بتلاؤ. معلوم نہیں ہے تو کہہ دو مجھے معلوم نہیں ہے, کسی اور مولانا کو پوچھ لو, دوسرے معلم کو پوچھ لو, دوسرے مفتی صاحب کو پوچھ لو, یا کل مجھے پوچھنا, میں کتاب میں دیکھ کے انشاءاللہ بتاؤں گا. تو یہ احتیاط کرنا شریعت کے معاملے میں بہت ضروری ہے. معلمات بھی خوب دھیان دیں, معلمین بھی خود دھیان دیں. اگر ہم غلط مسئلہ بتائیں گے تو اللہ کے یہاں بہت بڑے گنہگار ہوں گے. اسی لیے کسی نے چوک کا شعر کہا ہے, چوک سے ہے لیکن شعر ہے, مفت کے مفتی ہم ہیں. فری چیز کو اردو میں مفت کہتے ہیں, جو فری میں ملتی ہے, تو کہا مفت کے مفتی ہم ہیں, کوئی پوچھ کے تو دیکھے, ہر مسئلہ بتائیں گے شریعت کے علاوہ. تو ایسے ہم لوگ نہ بنیں, شریعت بہت بڑی ذمہ داری ہے, ہر ہر مسئلہ تحقیق سے بتانے کی عادت ڈالو.
پرشدہ دین اللہ نے بارک دل میں ملا, نبی صلی اللہ علیہ وسلم تنگل കുറിച്ച് പോലും പ്രശസ്ത ഖുർആന്റെ ആയത്ത് എന്താണ്, ഓമാനിൽ തങ്ങൾ പോലും തങ്ങളുടെ താല്പര്യം അനുസരിച്ചല്ല കാര്യങ്ങൾ പറയുന്നു, വഹിയിലൂടെ തങ്ങൾക്ക് കിട്ടുന്നതാണ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ മുന്നിൽ പറയുന്നത്. തങ്ങൾക്ക് പോലും നിർദ്ദേശമുണ്ട്, താല്പര്യങ്ങൾ തങ്ങൾക്ക് തോന്നുന്ന കാര്യം പറയാൻ പാടില്ല, തങ്ങൾ അങ്ങനെ ചെയ്യില്ല. പിന്നെ നമ്മൾ ഈ വിഷയത്തിൽ എത്രമാത്രം ഗൗരവത്തിന് എടുക്കേണ്ട ഒരു വിഷയമാണ്, എത്രമാത്രം സൂക്ഷിക്കുന്നതാണ് ദീനിന്റെ ഒരു കാര്യം. നമ്മളുടെ താല്പര്യമോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ചോ നമ്മൾ പറയാൻ പാടില്ല, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പാഠത്തിൽ ഒന്നാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ, സഹീഹായ അഹാദീസുകൾ, അതുപോലെ ഉമ്മത്തിന്റെ ഇജ്മാ, ഇങ്ങനെ മുജ്തഹിദീങ്ങളുടെ അഭിപ്രായം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ സ്വന്തമായ തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരിക്കലും ദീനിന്റെ വിഷയം നമ്മൾ പറയാൻ പാടില്ല. ആ വിഷയം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളുടെ അടുക്കൽ ആരെങ്കിലും ദീനിന്റെ വിഷയം ചോദിച്ചു വരികയാണ് എങ്കിൽ നമ്മൾക്ക് തോന്നുന്നത് വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ അവർക്ക് മറുപടി കൊടുക്കാൻ പോകരുത്. നമുക്ക് 100% ഉറപ്പാണ് അതിന്റെ ആ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം അല്ലായെങ്കിൽ നമ്മൾ അവരോട് സമയം ചോദിക്കും. സമയം ചോദിച്ചിട്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് പറഞ്ഞു തരാം. അതിനുശേഷം പോയി കിതാബുകളിൽ നോക്കണം. കിതാബുകൾ മനസ്സിലാകുന്നില്ല, കിട്ടുന്നില്ല എങ്കിൽ വലിയ ഉലമാക്കൾ നമ്മളെക്കാൾ മുതിർന്ന അരിവികളോട് നമ്മൾ ചോദിക്കണം. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ആ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ വിഷയം ഞാൻ കൂടുതൽ നടത്താൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകളോടാണ്, മാന്യമത്തരായ സ്ത്രീകളോടാണ്. പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആര് വന്ന് നമ്മളോട് എന്തെങ്കിലും ദീനിന്റെ വിഷയം, എന്തെങ്കിലും മസലകൾ നമ്മളോട് ചോദിക്കുകയാണ് എങ്കിൽ നമുക്ക് 100% ഉറപ്പുള്ള കാര്യമാണെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പറയാൻ എനിക്കറിയില്ല, വേറെ ആരോടെങ്കിലും ചോദിക്കാൻ പാടുള്ളൂ. നിങ്ങൾ വേറെ ഏതെങ്കിലും ആരോഗ്യങ്ങളോടോ മുക്തിമാരോടോ ആരോടെങ്കിലും ചോദിക്കുക, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അതല്ല, നമ്മൾക്ക് ഉത്തരം പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അവരോട് സമയം ചോദിക്കും. സമയം ചോദിച്ചതിന് ശേഷം നമ്മൾ കഴിയുന്ന രീതിയിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഉറപ്പുള്ള സ്ഥലത്ത് നിന്ന് അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യാൻ മറുപടി. ആരെടുത്തുണ്ടെങ്കിലും ഇങ്ങനെ ഉത്തരം പറയുന്നവരോട് നമ്മൾ ചോദിക്കാൻ പാടില്ല. നമുക്ക് ഉറപ്പുണ്ട് ശരിയായ ഉത്തരം ഇന്ന സ്ഥലത്ത് അന്വേഷിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം അത് അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ ആ ഉത്തരം പറയുക. കാരണം ഇത് ശരീരത്തിന്റെ വിഷയമാണ്, വളരെ അപകടം പിടിച്ച കേസാണ്. നമ്മൾ ചാടിക്കേറി എന്തെങ്കിലും ഉത്തരം പറഞ്ഞാൽ നമ്മളും വഴികെട്ടിലായി പോകും, അതുപോലെ തന്നെ അവരും വരാറില്ലായി പോകും. അറിയാത്ത ഉത്തരം പറഞ്ഞതിന്റെ പേര് നമ്മൾ മാത്രമല്ല ഇവിടെ വഴികേടിലാകുന്നത്, അതനുസരിച്ച് ചെയ്തവർ പോലും വഴികേടിലായി പോകും. അവരുടെ വഴികേടിന്റെ ഉത്തരവാദിത്വവും നമ്മളിലേക്ക് വരും. അതുകൊണ്ട് വളരെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അപകടം പിടിച്ചൊരു മേഖലയാണ്. ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ ദീനിന്റെ വിഷയത്തിൽ ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചാടിക്കേറി ഉത്തരം പറയുന്ന ഒരു സ്വഭാവം ഒരിക്കലും എന്തായാലും പാടില്ല, അവർ ഉണ്ടാകാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങൾ വളരെ ഒരു മുഹാവ എന്ന രീതിയിൽ പറഞ്ഞതാണ്. മുഫ്തി മുഫ്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഭവം എന്നുവെച്ചാൽ എന്നിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചു ഞാൻ സ്ത്രീ മുഫ്തിയാണ് എന്നുള്ള ഒരു രീതി. അപ്പൊ അതൊന്നും ഒരിക്കലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. എന്ത് ചോദിച്ചാലും ഉത്തരം അവിടെ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഉത്തരം കൊടുക്കാൻ
പാടുള്ളൂ. معلمات اس حدیث کی طرف خاص دھیان دیں. نبی کریم صلی اللہ علیہ وسلم کی بہت چہیتی بیٹی سیدۃ النساء اہل الجنہ فاطمۃ الزہرا وہ ایک دن آئی نبی کریم صلی اللہ علیہ وسلم کے پاس. حضور کے پاس دو غلام آئے تھے تو لینے کے لیے آئے. وجہ اس کی یہ تھی کہ حضرت فاطمہ رضی اللہ تعالیٰ عنہ گھریلو کام کاج کرتے تھے, تھک جاتی تھی گھر کے کام کاج کرنے میں. چھوٹے چھوٹے بچے حسن اور حسین ان کی خدمت, گھر میں اونٹ بکریاں پالی ہوئی ہے اس کی خدمت, چکی خود چلانی پڑتی تھی آٹا پیسنے کے لیے. روایتوں میں آتا ہے حضرت فاطمہ کے ہاتھ میں زخم بن جاتا تھا ہاتھ سے چکی چلانے کی وجہ سے. اونٹ اور بکری کے لیے چارہ لینے جاتی تھی, پانی کھینچتی تھی, کھانا پکاتی تھی, سارے کام حضرت فاطمہ اپنے ہاتھ سے کرتی تھی, تھک جاتی تھی. آئی نبی کریم صلی اللہ علیہ وسلم کے پاس غلام کا سوال کرنے. حضور اس وقت گھر میں موجود نہیں تھے تو حضرت عائشہ کو کہہ دیا. بعد میں جب نبی کریم صلی اللہ علیہ وسلم مہمان وغیرہ سے فارغ ہوئے تو حضرت عائشہ نے بتلایا کہ فاطمہ آئی تھی کام کرتے کرتے تھک جاتی ہے, شکایت کریں گے اور غلام کی چاہت میں. شکایت کا مطلب یہ, تو عشاء کا وقت ہو چکا تھا, نماز ہو چکی تھی, مدینہ میں لوگ سونے جا چکے تھے. نبی کریم صلی اللہ علیہ وسلم اپنی بیٹی حضرت فاطمہ کے گھر پر تشریف لے گئے. داماد حضرت علی اور بیٹی فاطمہ بستر پر سو چکے تھے. حضور درمیان میں جا کر کے بیٹھ گئے. فرمایا اٹھو مت, سوئے رہو. بیچ میں حضور بیٹھ گئے. حضرت علی رضی اللہ تعالیٰ عنہ کہتے ہیں کہ نبی کریم صلی اللہ علیہ وسلم کے تلوے مبارک میرے سینے سے لگ رہے تھے تو اس کی ٹھنڈک میں اپنے دل کے اندر محسوس کر رہا تھا. حضور نے فرمایا بیٹی فاطمہ تو کام کرتے کرتے تھک جاتی ہے, غلام لینے آئی تھی, وہ دونوں کم عمر غلام جو میرے پاس آئے ہیں وہ تو میں کسی یتیم کو دینے والا ہوں, لیکن بیٹی میں تجھے اللہ کی ایک تسبیح سکھا کے جاتا ہوں. رات کو سوتے وقت 33 مرتبہ سبحان اللہ, 33 مرتبہ الحمدللہ, 34 مرتبہ اللہ اکبر پڑھ لیا کر, یہ غلام اور خادم سے بھی تیرے لیے بہتر ہوگا. بہت سے بزرگان دین کا یہ مجرب ہے کہ جو آدمی رات کو سوتے وقت یہ 33 سبحان اللہ الحمدللہ 34 اللہ اکبر پڑھے, اپنے ہاتھ پر دم کرے, پورے بدن پر پھرا دے, اللہ تھکان کو دور کر دیں گے اور صبح میں نشیط اور چست اٹھے گا. یہ حدیث اس لیے سنائی کہ حضرت فاطمہ گھر کے سارے کام کرتی تھی. نبی کریم صلی اللہ علیہ وسلم نے بیٹی کو یہ نہیں کہا بیٹی فاطمہ کام چھوڑ دے, علی کو چاہیے تو نوکر رکھے, علی کو چاہیے تو خادم رکھے, نہیں, اپنی بیٹی کو کام کرنے کے اوپر جو تھکان ہوتی ہے اس کی تلافی حضور نے بتلائی. جب جنت کی عورتوں کی سردار گھریلو سارے کام کرے اور نبی جی ان کو کام کرنے دے وے تو ہماری معلمات بہنوں سے درخواست کروں گا کہ تعلیم تربیت دین کے کام کے ساتھ گھریلو کام کاج بھی کرو تاکہ آپ کی معاشرتی زندگی اچھی طرح چلتی رہے. گھریلو کام کاج کرنا چاہیے. اور علماء اور معلمین کو درخواست کرتا ہوں, ترمذی شریف میں حدیث ہے کہ نبی کریم صلی اللہ علیہ وسلم گھر کے کاموں میں ازواج مطہرات کی مدد فرماتے تھے. پھر جب اذان کا وقت ہوتا حضور سب کام کاج چھوڑ کر کے نماز کے لیے تشریف لے جاتے تھے. تو ہم یہ نہ سوچے ہم تعلیم کا کام کرتے ہیں تو گھریلو کام بالکل نہ کریں, نہیں, نبی کی سنت ہے گھر میں عورتوں کو کام میں مدد کرنا. اور معلمات سن لے, حضرت فاطمہ سارے کام خود کرتی تھی اور جو ہے حضور نے وہ کام کرنے دیا, لہذا ماں فاطمہ زہرا کا اسوہ آپ کے لیے یہی ہے کہ گھریلو کام کاج, گھریلو ذمہ داری, بچوں کی خدمت, کھانا پکانا, یہ سارے کام کاج کے ساتھ تعلیم تربیت کا کام کرو, انشاءاللہ آپ کو تعلیم کا ثواب بھی ملے گا اور معاشرتی زندگی بھی انشاءاللہ اچھی طرح چلتی رہے گی.
بہمان بیٹا فاطمہ رضی اللہ تعالی عنہا نمک اریاب نا حدیث آن انہال پڑھرے گورنکوٹ اوڑا نمک صدقے کا وشیہ مانے پتھے گی چھے ستریگلائے بھائیلی مطلب ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടിലെ നിബിധങ്ങൾ പരിചയം തങ്ങളുടെ പെൺമക്കളെ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മകൻ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. അത് മാത്രമല്ല ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയത് സയ്യിദത്തുൻ നിസാ യഹിയ ജന്മ സ്വർഗനിവാസികളായ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഇപ്പോൾ ഇത്രയും സ്ഥാനമുള്ള ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ രണ്ട് അടിമകൾ വന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ. എന്തിനാന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് തന്നെയാണ് വീട്ടിൽ ചെയ്യുന്നത്. എല്ലാ കാര്യവും എന്ന് വെച്ചാൽ വീട്ടിലെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല രണ്ടും കൊച്ചുകുട്ടികളാണ്, അവരുടെ കാര്യങ്ങൾ മുഴുവനും നോക്കണം. അതുപോലെ തന്നെ വെള്ളം കോരണം, കോരിയെടുക്കാൻ അടുത്ത ദൂരെ പോയി വെള്ളം കോരിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരണം, അത് കോരുക തന്നെ വേണം, അത് ദൂരെ പോയി കോരിയെടുത്ത് കൊണ്ടുവരണം. അതുപോലെ ഒട്ടകവും ആടുമൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അവർക്ക് വേണ്ട തീറ്റ എടുക്കാൻ വേണ്ടി പോകണം, പുല്ലൊക്കെ മുറിച്ച് അത് കൊണ്ടുവന്ന് ഒട്ടകത്തിനും ആടിനും കൊടുക്കണം. ഇത് കൂടാതെ തന്നെ അന്നത്തെ ധാന്യം അത് അത് പൊടിക്കാൻ വേണ്ടി അതിന്റെ ആട്ടുകല്ലുണ്ട്, അതിനകത്ത് സ്വന്തമായിട്ട് തന്നെ അതിട്ട് പൊടിക്കണം. അപ്പൊ പൊടിക്കുമ്പോ സ്വാഭാവികമായിട്ട് കയ്യിൽ മുറിവും പാടും ഒക്കെ വീണിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പിടിച്ച് കറക്കുന്നത് കാരണം കയ്യിൽ മുറിവും പാടും ഒക്കെ വീണിട്ടുണ്ട്. ഇത്രയും ബുദ്ധിമുട്ട് വീട്ടിലെ എല്ലാ കാര്യം ചെയ്യണമെന്ന് കഴിഞ്ഞ് ഭർത്താവിന്റെ ചുമതല എല്ലാവരുടെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അവസാനം രാത്രി ഒരുപാട് നേരം കഴിഞ്ഞ് ഉറങ്ങാൻ കഴിഞ്ഞ് വളരെ തളർന്നു പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു അടിമയെ സഹായത്തിന് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് മൃഗങ്ങൾ സിനിമാ പരിസരം തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ തങ്ങൾ സിനിമാ പരിസരമില്ല, തങ്ങളുടെ ജോലിയിലാണ്. അപ്പോൾ ഈ വിഷയം ആയിഷാദിയല്ലാഹു തആല അൻഹയോട് അവതരിപ്പിച്ചതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു തആല തിരിച്ചു വീട്ടിലേക്ക് പോയി. നബിതങ്ങൾ സിനിമാ പരിസരം വീട്ടിലേക്ക് വന്നത് ഇശ നമസ്കാരം കഴിഞ്ഞിട്ടാണ്. ഇശ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആയിഷാദിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞിരുന്നത് ഫാത്തിമ വന്നിരുന്നു, വീട്ടിലെ ബുദ്ധിമുട്ടുകളും എല്ലാ ജോലികളും ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഒരു അടിമയെ ഹിദ്മത്തിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം രാത്രിയായി, മദീനയിൽ എല്ലാവരും ഉറങ്ങി, ഇശ കഴിഞ്ഞ് ഉറങ്ങുന്ന സ്വഭാവമാണ്, എല്ലാവരും പെട്ടെന്ന് കിടന്നു. എങ്കിലും ആ സമയം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലും ശ്രദ്ധിക്കാതെ നേരെ ഫാത്തിമ റളിയല്ലാഹു തആല വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ അലി റളിയല്ലാഹു തആല ഫാത്തിമ റളിയല്ലാഹു തആല അവിടെ കിടക്കുകയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ അടുക്കൽ പോയിരുന്നു എന്ന് പറഞ്ഞ് എഴുന്നേക്കരുത് എന്ന് പറഞ്ഞു. എഴുന്നേക്കണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ കൈ വെച്ചുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്ന അടിമകൾ ചെറിയ കുട്ടികളാണ്, അത് മാത്രമല്ല അത് ഞാൻ യതീമിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ നിനക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ലഘുവാക്കി തരാൻ വേണ്ടി ഞാനൊരു വെറുതെ നിക്കറ് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് 33 തവണയും, അൽഹംദുലില്ലാഹ് 33 തവണയും, അല്ലാഹു അക്ബർ 34 തവണയും പറഞ്ഞ് കൈ ഊന്നി ശരീരത്തിൽ തടകിക്കൊണ്ട് ഉറങ്ങാൻ വേണ്ടി. ഇത് നമ്മൾ എല്ലാവരും പതിവാക്കേണ്ടതാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമുള്ളത്, നമ്മൾ മാധ്യമത്തിനായ സ്ത്രീകൾ നമ്മൾ ചെയ്യുന്ന അധ്യാപനം അത് വലിയ കാര്യമാണെങ്കിലും വീട്ടിലെ ഹിദ്മത്തുകൾ അതിന്റെ ഒന്നിന് നമ്മൾ കുറവ് വരുത്താൻ പാടില്ല. നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായി പോകുന്നതിന് നമ്മൾ വീട്ടിലുള്ള ഹിദ്മത്തുകളോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒന്ന് വീഴ്ച വരുത്തരുത്. പക്ഷേ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ഫാത്തിമ റളിയല്ലാഹു തആല സ്വന്തമാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ എല്ലാം ഒരു കുറവും വരുത്താതെ ചെയ്യണം. പുരുഷന്മാരോട് പ്രത്യേകിച്ച് ഉണർത്താനുള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹിദ്മത്തായതുകൊണ്ട് വീട്ടിലെ കാര്യം നോക്കണ്ട എന്നല്ല, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഭയങ്കരമായി ശ്രദ്ധിച്ചിരുന്നു, സ്ത്രീകളെ വീട്ടിലെ കാര്യം ഹിദ്മത്തിൽ തങ്ങൾ സഹായിച്ചിരുന്നു. സ്ത്രീകളുടെ ഹിദ്മത്തിൽ പുരുഷന്മാരും പങ്കാളികളായിരിക്കണം, പുരുഷന്മാർ അവരെ സഹായിക്കണം. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ അവരുടെ ഹിദ്മത്തിൽ സഹായിക്കും. നമസ്കാര സമയമാകുമ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് പോകുമായിരുന്നു. ബാക്കി എല്ലാ രീതിയിലും തങ്ങളും സ്ത്രീകളെ സഹായിച്ചിരുന്നു, അതുപോലെ പുരുഷന്മാരും സ്ത്രീകളെ സഹായിക്കണം. പിന്നെ പറഞ്ഞത് ആ ദിക്റാണ്, അത് വളരെ പ്രയോജനമുള്ള ദിക്റാണ്. അക്കാദമികൾ മഹാന്മാരെല്ലാം വളരെ മുജറബായ അമലായിട്ട് തന്നെ പറയുകയാണ്, എത്ര തളർച്ചയുണ്ടെങ്കിലും നമ്മൾ ഈ പറയപ്പെട്ട തസ്ബീഹ് ചൊല്ലി കയ്യിലും ഊതി ശരീരത്തിൽ തടകി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ എല്ലാ തളർച്ചയും മാറിയിട്ടുണ്ടാവും, പൂർണ്ണ ഉന്മേഷവാനായിട്ട് നമുക്ക് എണീക്കാൻ കഴിയും. അതുകൊണ്ട് അത് വളരെ ഫലവത്തായ ദിക്റാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രജോദന മകളായ ഫാത്തിമ റളിയല്ലാഹു തആലയും പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ആ ഔറാദ്, ആ ദിക്റുകളും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ വീട്ടിലെ ഹിദ്മത്തുകൾക്ക് സ്ത്രീകൾ വീഴ്ച വരുത്തരുത്, പുരുഷന്മാർ അവരെ
സഹായിക്കുകയും വേണം. أو زد عليه ورتل القرآن ترتيلا. ایک بہت درد سے آپ سے معدبانہ درخواست کرتا ہوں، ہماری زندگی شریعت سنت اور تقوی والی ہو، تسبیحات ذکر دعا کی پابندی ہو، اللہ کے ساتھ ہمارا تعلق مضبوط ہو، تو انشاءاللہ ہماری تعلیم میں بڑا اثر پیدا ہوگا. نبی کریم صلی اللہ علیہ وسلم کے لیے خود اللہ نے فرمایا ان لک فی النہار سبحا طویلا، دن میں تو آپ بہت مشغول رہتے ہیں اور دن کی آپ کی مشغولیت تعلیم تعلم کی ہوتی ہے، لیکن اس کے ساتھ اللہ نے فرمایا رات کو اٹھ کر کے اللہ سے دعا کرو. میرے معلمین معلمات، رات کو اٹھ کر اللہ سے مانگو، ان بچوں کے لیے دعا کرو، ان کی زندگی کے لیے دعا کرو، تو انشاءاللہ العزیز ہماری تعلیم میں روحانیت آئے گی، جان آئے گی. استاد کی دعا، ماں کی دعا، باپ کی دعا، یہ بچوں کی زندگی کو بنانے کا ذریعہ ہوتا ہے. تو ایک ہم نمازوں کی پابندی کریں، تسبیحات کی پابندی کریں، دعاؤں کا اہتمام کریں. بلکہ میں تو آپ سب کو علماء کو کہتا ہوں، کسی صاحب نسبت بزرگ سے بیعت ہو جاؤ اور بیعت کر کے وَقُولُوا مَعَ الصَّادِقِينَ وَاصْبِرْ نَفْسَكَ مَعَ الَّذِينَ يَدْعُونَ رَبَّهُمْ بِالْغَدَاةِ وَالْعَشِيِّ، اس پر عمل کرو. اور کسی اللہ کے ولی کے ہاتھ پر بیعت ہو کر اپنی اصلاح کرو، اپنے اعمال کو درست کرو، تو انشاءاللہ ہماری تعلیم کے اندر جان آئے گی اور اس کے اندر اللہ تعالیٰ روحانی اثر پیدا فرمائیں گے. یہ بھی علماء کے لیے، معلمین معلمات کے لیے بہت ضروری چیز ہے.
അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതം അത് സുന്നത്തനുസരിച്ച് തഖ്വയിലധിഷ്ഠിതമായിട്ടായിരിക്കണം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതം സുന്നത്തിലും തഖ്വയിലും അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകണം, അള്ളാഹുവിനെ ഭയത്തുകൊണ്ട് ജീവിക്കണം. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ നമ്മൾ തഹജ്ജുദ് നമസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. നബിനങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നലെ പിന്നഹാരി സബഹാൻ തവീല, തങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം പകൽ സമയത്ത് ഒരുപാട് ദീനിന്റെ തഹലീലും തഅലീമുമായിട്ട് ഒരുപാട് തങ്ങൾ മശ്ഗൂലാണ്. പക്ഷേ എന്നാലും തങ്ങളോട് നിർദ്ദേശിച്ചതാണ് ഭൂമിയിലേ എല്ലാം തന്നെ രാത്രി സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി എണ്ണീറ്റിരുന്ന് അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച് ദുആ ചെയ്യുക. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കണം, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമ്മൾ എണ്ണീറ്റ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരുടെ ജീവിതം ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ തഅലീമിനും നമ്മുടെ ആ പഠിപ്പിക്കുന്നതിനും റൂഹുണ്ടാകും, അതിനൊരു ആത്മാവുണ്ടാകും, അതിലൂടെ അതിനൊരുപാട് പ്രയോജനമുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സമയങ്ങളിൽ നമ്മൾ ദുആ ചെയ്യണം. മാത്രമല്ല നമ്മൾ എപ്പോഴും അള്ളാഹുവിന്റെ പൂർണ്ണമായും തഖ്വയിലും സുന്നത്തിലും അനുസരിച്ച് നിൽക്കുന്ന ദുആ ഔറാദുകൾ എല്ലാം പൂർണ്ണമായും പാലിക്കുന്നവരായിത്തീരണം. ഞാൻ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്ബത്തുള്ള ഏതെങ്കിലും ഒരു ശരീഫുമായിട്ട് നമ്മൾ ബൈഅത്ത് ചെയ്യണം. ഒരു ശൈലിന്റെ പകരം രാത്രിയും ദുആ ചെയ്യുന്നവരോടൊപ്പം നീ നിന്റെ മനസ്സിനെ നിന്റെ നഫ്സിനെ ക്ഷമിപ്പിച്ചിരുന്നുക, സത്യതാന്നിത്യങ്ങളോടൊപ്പം നീ കഴിഞ്ഞുകൂടുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹിന്റെ വഴിയാണെന്ന് നമുക്ക് ബോധ്യമുള്ള ഏതെങ്കിലും ഒരു ശൈലിയെ നമ്മൾ വൈകല്യം ചെയ്ത് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്തുണ്ടാകും, അതിനൊരു റൂഹുണ്ടാകും. നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്നതിന് റൂഹുണ്ടാകും. കാരണം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുമ്പോൾ അത് ഇൻഷാല്ലാഹ് ഉണ്ടായിരിക്കും.
അപ്നെ പാസ് വക്തവ്യ പഠന ആനേ വാലേ ബച്ചോ കി തശ്കീൽ, ان کو ہمت دلاؤ کہ چلو بیٹا کسی دارالعلوم میں جاؤ، آگے حافظ عالم بن جاؤ، ان کے لیے دعا کرو. آپ کی ترغیب اور آپ کی دعا سے ये बच्चे आगे बढ़ेंगे, हाफिज आलिम बनेंगे, तो पूरी जिंदगी आपके लिए सदका जारिया बन जाएंगे। करोगे ये काम?
നമ്മൾ ഇതിനെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ നമ്മൾ തശ്കീൽ ചെയ്യണം, അവർക്ക് ആഗ്രഹം കൊടുക്കണം, ഹാർട്ട് ബാഗിൽ നിന്ന് ഹാർട്ട് ബാഗാനും ആഴിമാകാനും. അപ്പൊ അതിനുവേണ്ടി അവർക്ക് ഏതെങ്കിലും മദ്രസകളിൽ പഠിക്കാൻ വേണ്ടി അവരെ നമ്മൾ തശ്കീൽ ചെയ്യണം, ഹാർട്ട് ബാഗൻ. അങ്ങനെ നമ്മൾ കാരണമായിട്ട് ഏതെങ്കിലും വിദ്യാർത്ഥി പക്ഷുദ്ധ ഖുർആൻ ഹാർട്ട് ബാഗയും ആഴിമാകുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം, ആ കുഞ്ഞിന്റെ ജീവിതകാലം മുഴുവനും അത് നമ്മുടെ സമത്തെ ജാരിയാണ്. അത് ഏറ്റവും വലിയൊരു സമത്തെ ജാരിയായി നമുക്ക് അപ്പൊ അതെല്ലാവരും
ചെയ്യുന്നേ സാമനെ മുസൽമാനോ ഘരോ ഭൂത് മുജസ്സമേ സുബോ ശാം മുസൽമാൻ പരസ്തിശ് നാം പൂച്ചോ तो आप नाम सुनकर कसम खाओगे मुसलमान नहीं। लेकिन वहां मकतब की तालीम शुरू हुई अल्हम्दुलिल्लाह, उन घरानों में से बच्चे आज हाफिज और आलिम बन, दीन के दाई और मुअल्लिम बन। ये मकतब की तालीम की ताकत है। जिन घरों में मुजस्समे और बुत परस्ती, जिन बच्चों के नाम गैर इस्लामी, जब वहां मकतब की तालीम का आगाज हुआ, अल्हम्दुलिल्लाह वो बच्चे सही कुरान पढ़ते हुए फिर मदरसों में गए, काफी जालिम बन गए। ये मकतब की तालीम की बरकत। हमें किसी ने बतलाया हमारे सूरत शहर के करीब एक जगह कि यहाँ पूरे शहर के फकीर लोग रहते हैं। अच्छा, 300-400 उनके झोंपड़े बने हुए हैं, का उनमें अक्सर मुसलमान फकीर है। अब यहाँ कुछ तालीम की फिक्र की, हम गए उस्ताद को लगाया, तो एक दो दिन चार दिन के बाद वो बच्चे और उनके वाले उस्ताद साहब के पास आए और कहने लगे, उस्ताद जी जरा टाइम कुछ बदल दिया। क्या मतलब? कि आप सुबह में पढ़ाते हैं, दोपहर में पढ़ाइए। का क्यों? उन बच्चों ने जवाब दिया, 300-400 बच्चे बड़ी तादाद में, फटे हुए कपड़े और बाल भी उनके बिखरे हुए, पूरे गर्द गुबार मिट्टी आलू। वो बच्चे कहने लगे, शहर के रेलवे स्टेशन पर, बस स्टेशन पर, जहां रेड लाइट होती है यानी लाल लाइट होती है और चार रास्ते होते हैं, वहां हम लोग फकीर बनकर मांगने के लिए उठाते हैं और सुबह के वक्त पर हमको लोग देते हैं पैसे। हमारा सुबह का वक्त लोगों से सवाल करने का है। हमारे पास के सिवा कोई आमदनी का जरिया नहीं है, हम सिर्फ मांग के जिंदगी गुजारते हैं। सुबह का वक्त हमारा इस काम का है, इसीलिए आप दोपहर के बाद मदरसा शुरू कीजिए। कोई बात नहीं, मदरसे का वक्त बदल दिया। वही फकीरों के बच्चे सुबह में भीख मांग रहे हैं और दोपहर में बैठ करके कुरान पढ़े। देखा कि सतर भी नजर आवे ऐसे फटेले कपड़े, उन्होंने कुरान की तालीम शुरू की। अल्हम्दुलिल्लाह 5 साल की तालीम की मेहनत की बरकत से इंकलाब ये आया कि उन्होंने फकीरी मांगना वगैरह छोड़ा और आहिस्ता 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 उनके बच्चे बेहतरीन कुरान पढ़े, छोटे छोटे हलाल कारोबार कर रहे हैं, रोजी की फिक्र कर रहे हैं, और वो जो मांगने जाते थे अब माशाल्लाह कुरान लेकर के मकतब के अंदर पढ़ने आते हैं। आप आकर के पर्दे के पीछे उनका कुरान सुनिए, मैं अल्लाह को गवाह रख के कहता हूँ, आप कसम खाओगे कि ये दारुल उलूम का कोई तजवीद का तालिब इल्म है, इतना अच्छा वो कुरान पढ़ते हो गए। फकीरों के बच्चों ने इस तरह मुर्तद मुसलमानों में जब मकतब की तालीम हुई, अल्लाह ने ईमान इंकलाब अता फरमाया। इखलास के साथ, दर्द दिल के साथ, दुआओं के साथ इस मुबारक काम में लगो, अल्लाह ताला इसको ईमानी इंकलाब का जरिया बनाएंगे और वो मेरे और आपके लिए इंशाल्लाह सदका जारिया बनेगा।
അതുപോലെ തന്നെ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് അറിയാം, അവിടെ മുസ്ലിമീങ്ങളുടെ വീടുകളിൽ വിഗ്രഹങ്ങളും അതുപോലെയുള്ള ഫോട്ടോകളൊക്കെ വെച്ചുകൊണ്ട് അതിനെ ആരാധിക്കുന്നു. പേരുകൾ പോലും മുസ്ലിമീങ്ങളുടെ പേരുകൾ, മുസ്ലിം വീടുകളാണ് മുസ്ലിമീങ്ങളുടെ പേരുകൾ. ഈ അവസ്ഥയിൽ ആ പേര് കേട്ടാൽ ഉറപ്പിച്ചും പറയും ഇതൊരു മുസ്ലിം അല്ല എന്ന് പറയും. ആ കോലത്തിലുള്ള സ്ഥലങ്ങളിൽ അൽഹംദുലില്ല അവിടെ മക്തബ് തുടങ്ങി. മക്തബിന്റെ വർഗത്തുകൊണ്ട് ഈ വീടുകളിൽ നിന്നും പരിശുദ്ധ ഖുർആന്റെ ഹാഫിളും ആലിമീങ്ങളും പറഞ്ഞു. അവർ മക്തബ് പഠിച്ചു, മക്തബിന് ശേഷം പിന്നെ തുടർന്നുള്ള മദ്രസകൾ പഠിച്ചു. ഇങ്ങനെയുള്ള വീട്ടിൽ നിന്നും ആലിമീങ്ങൾ വരെ ചെയ്തു പുറത്തിരുന്നു. ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശം ഗുജറാത്തിന്റെ അടുത്തൊരു പ്രദേശമുണ്ട്. അവിടെ ഒരു 100-300 പേര് താമസിക്കുന്ന ഒരു ചെറിയ നാടാണ്. അവിടെ ഉള്ളവരെല്ലാം വളരെ ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തുള്ളവരാണ്. ഉടുക്കാൻ ഒന്നുമി പോലും ഇല്ലാതെ ഔറത്തൊക്കെ കാണുന്ന നിലയിലുള്ള ഒന്നുമി എടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അവിടെ മാർക്കൊന്ന് പറഞ്ഞു, മക്തബ് തുടങ്ങാൻ പറഞ്ഞു. അവിടെ ചെറിയ മക്തബ് തുടങ്ങി. അങ്ങനെ ആ മക്തബ് തുടങ്ങിയതിന് ശേഷം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ വന്നപ്പോൾ രാവിലത്തെ സമയത്താണ് വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ വിദ്യാർത്ഥികൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഈ സമയമൊന്ന് മാറ്റി തരണം, ഉച്ചയ്ക്കാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതെന്ത് ഞാൻ ഉച്ചയ്ക്കാക്കണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ രാവിലെ സമയത്ത് ഞങ്ങള് ടൗണിലൊക്കെ പോയിട്ട് ഭിക്ഷയാക്കി. അപ്പൊ ട്രെയിനൊക്കെ ഈ സിഗ്നലിലൊക്കെ നിർത്തിയിരുന്ന സമയം അതാണ്. അപ്പൊ രാവിലെ സമയത്ത് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് ഭിക്ഷയൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ യാചിക്കാൻ വേണ്ടി പോകുന്ന സമയമാണ് ഈ രാവിലത്തെ സമയം. അതുകൊണ്ട് ഈ സമയമൊന്ന് മാറ്റി ഞങ്ങൾ ഉച്ച സമയത്ത് മക്തബാക്കി തന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഉസ്താദ് അങ്ങനെ ചെയ്യുന്നു. രാവിലത്തെ സമയം മാറ്റി ഉച്ച സമയത്താക്കി. രാവിലെ ഈ മക്കള് യാചിക്കാൻ പോകും. യാചിച്ചിട്ട് ഉച്ച സമയമാകുമ്പോൾ മക്തബിലേക്ക് വന്ന് പരിശുദ്ധ ഖുർആൻ വന്നിട്ട് ഖുർആൻ പഠിക്കാൻ പോകും. അങ്ങനെ അവർക്ക് മറയ്ക്കാൻ പോലും തുണിയില്ലാതിരുന്ന ഈ മക്കൾ പിന്നെ പഠിച്ചു. 5 വർഷം പൂർത്തിയായതിനു ശേഷം, 5 വർഷമായപ്പോൾ ആ നാട്ടിന് വല്ലാത്ത മാറ്റമുണ്ടായി. അവിടെ യാചനയില്ലാതായി മാറി. ആരും യാചിക്കാൻ പോകുന്നില്ല. വീട്ടിലുള്ള മുതിർന്നവർ എന്തെങ്കിലുമൊക്കെ ഹലാലായ രസിപ്പ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യും. ആ ജോലികൾ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ആ മക്കളുടെ കാര്യങ്ങൾ നോക്കി ആ മക്കൾ ഡയറക്റ്റ് ആയിട്ട് ഖുർആൻ പഠിക്കാൻ തുടങ്ങി. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ആ നാട്ടിൽ പോകാം. ഏതെങ്കിലും പറഞ്ഞയുടെ പുറകിൽ നിന്ന് ആ കുട്ടികളുടെ ഖുർആൻ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ദാ ദുലൂമിൽ തജ്വീദ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് നിങ്ങൾ പറയും. ആ രീതിയിൽ അത്ര നല്ല അഖ്ലാഖത്തോടുകൂടെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ആ നാട്ടിലുണ്ട്. അൽഹംദുലില്ല. അപ്പോൾ ഈ ഒരു മാറ്റം, ഈ മക്തബ് നമ്മൾ കാണുന്നത് പോലെയല്ല. ഇത് ചെറിയ ഒരു സംരംഭമാണെങ്കിലും ഇത് ഒരുപാട് വിപ്ലവങ്ങൾക്ക് കാരണമാണ്. ഈ ചെറിയ ഈ മക്തബ് ഇതുകൊണ്ട് ഒരുപാട് പേരുടെ ഹിദായത്തിന് തന്നെ കാരണമായതാണ് ഈ മക്തബ്. അതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്, അത്രയും ഗൗരവം നമ്മൾ കൊടുക്കുന്നത്.
ആത്മീയ കോൺ ചാത്താ ഹെ അല്ലാഹ് തആല ഉസ്കോ മൗത് കേ ബാദ് ഡയറക്ട് ജന്നത് മേ ഭേജ് ദേഗാ ഹാ മിഠായി.
മരിച്ചാൽ നേരെ സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും
ഏക ഹദീസ് ബദലാ തഹം കഹോ അമൽ കരോഗേ?
അതുന ഹദീസ് പറഞ്ഞ ഇൻഷാല്ലാ അമൽ ചെയ്യുകയും.
ഹദീസ് മേ നബിയെ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നേ ഫർമായ, ജോ മുസൽമാൻ ഹർ ഫർസ് നമാസ് കേ ബാദ് ഏക മർത്തബ ആയത്തുൽ കുർസി പഠേ, അല്ലാഹ് തആല ഉസ്കോ മൗത് കേ ബാദ് സലാമതീ സേ ജന്നത് അതാ ഫർമായേംഗേ, ഔർ അല്ലാഹ് തആല ഉസ്കീ ഹർ തരഹ ഹിഫാസത് ഫർമായേംഗേ. ഇസിലെ ഹർ നമാസ് കേ ബാദ് ഏക മർത്തബ ആയത്തുൽ കുർസി പഠനേ കാ മാമൂൽ ബനാഓ. അമൻ മേ ഹിഫാസത് മേ റഹോഗേ ആജ് കേ ഹാലാത് മേ, ഔർ റാത് കോ സോതേ വഖ്ത് ഭീ ആയത്തുൽ കുർസി പഠനേ കാ മാമൂൽ ബനാഓ.
എല്ലാ പദ നമസ്കാരത്തിന് ശേഷം ആയത്ത് ഹദീസ് വന്നിട്ടുണ്ട്. എല്ലാ പദ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ സ്വർഗത്തിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരിൽ നിന്നും മഹ്ഫൂദായിട്ട് നമ്മുടെ അമലി ജീവിതത്തിൽ നമ്മൾ സുരക്ഷിതമായിരിക്കും. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഈ അമലി ജീവിതത്തിൽ നമ്മൾക്ക് സുരക്ഷിതമാകാൻ ഏറ്റവും നല്ല വഴിയാണ് എല്ലാ നമസ്കാരത്തിനു ശേഷവും ഉറങ്ങുന്നതിന് മുമ്പും ആയത്തുൽ കുർസി പഠിക്കുക.
ശുക്രിയ അദാ കരതാ ഹും ജിമ്മേദാരം കാ ڈائریکٹر صاحب کا، مدرسے والوں کا، کیا آپ حضرات نے صبح سے لے کر اب تک مختلف مجلسوں میں باتوں کو سنا، میں آپ سے اپیل کرتا ہوں ان باتوں کو آپ اپنی زندگی میں عمل میں لائیے تو انشاءاللہ تعلیم میں ایک انقلاب آئے گا. اس کے علاوہ بہت ساری باتیں ہیں، یہ تو چند باتیں آپ کی خدمت میں عرض کی گئی. اللہ تعالی ہماری اس مل جل کے بیٹھنے کو اپنی رضا اور خوشنودی کا ذریعہ بنا دے.
രാവിലെ മുതൽ വ്യത്യസ്ത മജ്‌ലിസുകളിൽ അൽഹംദുലില്ല എല്ലാവരും പങ്കെടുക്കും.